Digo, tenía esposo en Chile. Y me regresó a nosotros, estábamos a ver que son muertos, no se trataban en cuarentena, cuando estuve aquí en Chile. Y yo no quiero dos en el verbo, no sé nada para ir a translar esto de llena y todo. Cuando dije una, él la gente creía en la oración, la visión se la daba por el negro, no se la dije, en la versión de la oración de los tres. Adoré, antes de hacer un mundo con la oración, en el tercer país, por la parte de la que no me han perdido, ahora es la abrí, ya ni mi chile que suave tan chido. Y de todo nada más, ahora voy a ir saliendo de la idea. Pero por todo, algo la traducción, la traducción no lo ve. Por una nueva idea, no creo que no me han de la idea de la vez que ya va. No que estaba todavía, pero yo wish que no me parecía nada que la revisé y ya, pero ahora sí que no lo que quiero decir, no lo sé. നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഫാസ്റ്റായിട്ട് ക്ലാസ്സുകൾ എടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ സ്പീഡിൽ ഞാൻ പോവുകയാണ്. എങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ക്ലിയർ ആയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഡയറി ചെയ്ത് അതൊന്ന് നോട്ട് ചെയ്ത് വരിക. അടുത്ത ദിവസം വരുമ്പോഴോ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ അതൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കാം. ചില കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അത് ബോധ്യമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടോ ഒന്നുകിൽ എനിക്കൊരു കള്ളാ സ്റ്റേജ് തരികയോ ഒക്കെ ചെയ്യുക. ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ഈ പഠന പരമ്പര ഇത് വർഷത്തിൽ നമ്മൾ ഞാനിവിടെ എന്നെ ക്ഷണിച്ചാണെന്നുള്ള ഞങ്ങളുടെ ഒരു ക്ലാസ് കൂടെ നേരത്തെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്കിൽ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമെന്ന നിലയിലാണ് ഈ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ദീപ തുടങ്ങിയ ക്ലാസ്സിലേക്ക് ധൈര്യപ്പെടുന്നത്. കാരണം ക്രിസ്ത്യൻ ജീവിതത്തെ കുറിച്ച് തന്നെ ക്രിസ്ത്യൻ ലഭ്യം അതിനെക്കുറിച്ച് തന്നെ വേണ്ടത്ര ഒരു ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത് തകർത്ത് കളയുന്നതായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ജീവിതത്തിന് ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകും. അതോടൊപ്പം തന്നെ എനിക്ക് എടുത്തു പറയേണ്ടതായ ഒരു കാര്യം, ക്ലാസ് തുടങ്ങി നമുക്ക് തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, മിക്കപ്പോഴും പ്രസംഗങ്ങളെ കുറിച്ച് ആളുകൾക്കുള്ള ഒരു വലിയ പരാതി ഇവർ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഇവരോട് തന്നെ ഒന്ന് പ്രസംഗിക്കാൻ കൊള്ളായിരുന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനെന്റെ ജീവിതത്തിൽ സുവിശേഷ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 30 വർഷങ്ങളായി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം മുതൽ ഞാൻ ദിവസേന ദിവസത്തിലുള്ള തീരുമാനമുണ്ട്, എനിക്ക് ബാധകമല്ലാത്ത ഒരു കാര്യം ഞാൻ പ്രസംഗിക്കാൻ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല. നോർമലി പ്രസംഗിച്ച് എന്നാണ് സാധാരണ പറയാറുള്ളത്. എനിക്ക് പ്രസംഗിക്കാനും നിങ്ങൾക്ക് പ്രയോഗിക്കാനും എന്നതാണ് വചനം. പക്ഷെ ഞാൻ പ്രായോഗികമാക്കാൻ പരിശ്രമിക്കാത്ത കാര്യങ്ങൾ ഞാൻ പ്രസംഗിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല എന്ന് വിനയത്തോടുകൂടി ഞാൻ ഓർമ്മിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാനുള്ള പൂർണ്ണമായ അവകാശം തന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ഡിസാർപ്പിഷൻ കൃഷി ശിക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് തീർച്ചയായും വളരെ ചർച്ചയാണ്, അല്ലാതെ മാറുന്ന പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് എനിക്ക് എപ്പോഴും ബോധ്യമാണ്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരുന്ന നല്ല സംഭവങ്ങളും ഗവൺമെന്റ് മാറുന്ന പ്രസംഗിക്കാൻ കാര്യം ഞാൻ അതിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. സമാധാനത്തെ കുറിച്ച് 37 കൂട്ടം കാര്യങ്ങൾ ഗവൺമെന്റ് ഞാൻ ഒന്ന് പ്രസംഗിക്കാം. അത് എന്റെ ജീവിതമായിട്ട് അതിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാകണം നിർബന്ധം തോന്നുന്നില്ല. പക്ഷേ പ്രത്യേക ശിശുത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജീവിതത്തെ സ്പർശിക്കാതെ സംസാരിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് എനിക്കത് പറയുന്നതെന്ന് ഞാൻ അതിന്റെ വാക്കുന്നത്. നമ്മൾ കൃഷി ജീവിതം ആരംഭിക്കുന്നു വളരെ സത്യത്തോടെ ഇല്ല. കഴിഞ്ഞ ചെവ്വാഴ്ചപ്പാട് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുകയാണ്. ഇടയ്ക്ക് ഒരു ലീവ് വിട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കൃഷി ജീവിതം നമ്മൾ ആരംഭിക്കുന്ന ദേശീയനെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ജീവിതത്തിലേക്കും നമ്മൾ സ്വീകരിച്ചു കൊണ്ടാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ഒന്ന് ഓർക്കണം, യേശു കൃഷി നമ്മുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വീകരിച്ചു കൊണ്ടാണ് ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിക്കുന്നത്. അല്ലാതെ അതിന്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് പോകുന്നതല്ല. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവൻ നമ്മുടെ ആകമാനമായ ആളത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ചിന്തകളും ഹൃദയവും ജീവിതവും അവിടെ എല്ലാമായിട്ട് അവൻ പ്രവേശിക്കും. അതുകൊണ്ട് ഒരു ചിന്താമണ്ഡലത്തിലോ ബുദ്ധിപരമായ ഒരു ഒരു മണ്ഡലത്തിലോ നമുക്ക് യേശുവിനെ ഒരുക്കി നിർത്താൻ കഴിയത്തില്ല. യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, അതുകൊണ്ട് അത് തുടക്കമാണെന്നൊന്നും തിരിച്ചറിയാതെ അത് നമ്മുടെ ഒടുക്കമായിട്ട് നമ്മൾ കണക്കാക്കുക. യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ തുടക്കം മാത്രമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ വളരണം, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വളരണം. ഈ വളർച്ച എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്, തുറമാനമായ ഒരു പ്രക്രിയ. എന്നാൽ ഈ തുറമാനമായ പ്രക്രിയയിൽ ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ശിഷ്യത്വം എന്ന വിഷയമുണ്ട്. ഒരു പരിധി വരെ അതിനോട് അനുബന്ധമായി എനിക്ക് പറയാൻ കഴിയുന്ന ശിഷ്യത്വം, കാര്യവിചാരകത്വം, ദാസ്യാനുഭവം, പങ്കാളിത്തം, ഇതിനെക്കുറിച്ചൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ദിവസങ്ങൾ കൊണ്ട് അത് കംപ്ലീറ്റ് ആയി പറയാൻ ഞാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ എൻ്റെ ഒരു നിലയിൽ, എൻ്റെ വ്യക്തിപരമായ നിലയിൽ, നമ്മൾ വളരെ അടിസ്ഥാനപരമായി ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു പോകേണ്ട മണ്ഡലങ്ങളായി മനസ്സിലാക്കിയിരിക്കുന്നതാണ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്, സ്റ്റുവർഷിപ്പ്, സെർവൻഹുഡ് ആൻഡ് പാർട്ണർഷിപ്പ്. ശിഷ്യത്വം, കാര്യവിചാരകത്വം, ദാസ്യ അനുഭവം, പങ്കാളിത്തം. എന്നാൽ ഈ വളർച്ച നമ്മുടെ ഔദ്യോഗിക വളർച്ച പോലെയല്ല. അല്ലെങ്കിൽ ഔദ്യോഗിക മണ്ഡലങ്ങൾ നമ്മൾ ഒരുപക്ഷെ എൽ ഡി ക്ലാർക്കായിട്ട് ഒരാൾ ഉദ്യോഗത്തിൽ കയറുന്നു, കുറച്ച് കഴിയുമ്പോൾ യു ഡി ക്ലാർക്ക് ആകുന്നു, പിന്നീട് ഹെഡ് ക്ലർക്ക് ആകുന്നു, അത് കഴിഞ്ഞ് സെക്ഷൻ ഹെഡ് ആകുന്നു, അത് കഴിഞ്ഞിട്ട് മേ ബി റീജിയണൽ. അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു ചാട്ടം പോലെയല്ല ശിശുത്വത്തിൽ നിന്ന് കാര്യവിചാരത്തിനോട് ചാട്ടം. അങ്ങനെയല്ല, ഇതെല്ലാം ഒരു ഹോളിസ്റ്റിക് ആയിട്ട് തുറമാ അല്ലെങ്കിൽ ഒരു സമൂലമായിട്ടുള്ള ഒരു വളർച്ചയാണ്. നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുകയല്ല, നമ്മൾ ശിഷ്യത്വ അനുഭവത്തിലും ദാസ്യാനുഭവത്തിലും പങ്കാളിത്ത അനുഭവത്തിലും കാര്യവിചാരത്തിന്റെ അനുഭവത്തിലും എല്ലാമായിട്ട് നമ്മൾ വളരുകയാണ്. ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. എന്നാൽ ശിഷ്യത്വം ഞാൻ വളരെ ബേസിക്കായിട്ട് എടുക്കാനുള്ള കാരണം ശിഷ്യത്വം എന്ന പദത്തിൽ ഈ ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇനി ഡിസൈപ്പിഷിപ്പിനെ കുറിച്ച്, ശിഷ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കും. ഒരു ശിഷ്യനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മുടെ നോക്കത്തിൽ ആരാണ് ഒരു ശിഷ്യൻ? ഒരു വ്യക്തിയെ കണ്ട് നമ്മൾ പറയുകയാണ് അയാളൊരു കർത്താവിന്റെ ഒരു ശിഷ്യനാണ് എന്ന് പറയാനുള്ള, അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അങ്ങനെ അധികം പേരെ കാണുന്നില്ല, അത് ഒരുപക്ഷെ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട് എന്താണ് എന്റെ ശിഷ്യനെ കുറിച്ച്. എന്നെ ഒക്കെ കണ്ടേച്ച് വളരെ കുറച്ച് ആളുകളെ ശിഷ്യനാണെന്നൊന്നും പറയത്തുള്ളൂ. കഴിഞ്ഞ ഒരു കാഴ്ച കൊണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, സാധാരണ പറയുന്നുണ്ടല്ലോ ഫസ്റ്റ് ഇംപ്രഷൻ ഇപ്പോൾ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാം. പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോർമലി അങ്ങനെ കിട്ടാറില്ല. അത് നോർമൽ. അപ്പോൾ ശിഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കുള്ള ആ സന്ദർഭം, ഒന്നാമത് ആ വ്യക്തി വളരെ സമർപ്പണമുള്ള, ഒത്തിരി സമർപ്പണമുള്ള വ്യക്തി അത് തന്നെയല്ല. വേദപുസ്തകം നന്നായിട്ട് പഠിക്കുകയും കാണാതെ പറയുകയും ഉരുവിടുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആള്. പിന്നെ ഒരു ശിഷ്യൻ ഒരിക്കലും പഴമുണ്ടാക്കി വെള്ളമുണ്ടാക്കി സംസാരിക്കുന്നുണ്ട്, വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന വ്യക്തി, വളരെ ശാന്തശീലൻ, ലളിത ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തി, വസ്ത്രധാരണമൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. പിന്നെ യേശുവിന്റെ ഉപദേശങ്ങൾ കഴിവുള്ളതോളം ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വ്യക്തി, ഇങ്ങനെ ഒരാളെ കാണുമ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത്? ഇയാളൊരു ശിഷ്യനാണ്. അപ്പോൾ ഒരു ശിഷ്യനെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, അതൊക്കെ ശരിയാണെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഇല്ല, നോർമലി നമ്മൾ പറയുന്നത് ഇതൊക്കെ നല്ലതാണ്, ഒരു ശിഷ്യനാവുക എന്നൊക്കെ പറയുന്നത്, ഒരു ശിഷ്യനായിരിക്കാന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ എനിക്ക് അത് കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇനോ എനിക്ക് ഈ പറയുന്നത് പോലെ വലിയ സമർപ്പണം എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, എനിക്ക് എൻ്റെ സ്വാഭാവികമായ സുഖസൗകര്യങ്ങളൊന്നും വിട്ടു വരാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതേസമയം എനിക്ക് എൻ്റെ ശിഷ്യനാകാനൊന്നും കഴിയാതെ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു സാധാരണ വിശ്വാസിയായിട്ട് അങ്ങ് കഴിയുവാണ്. എനിക്ക് ശിഷ്യനാകാതെ ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ട് അങ്ങനെ വലിയ ഡിസൈപ്പിളൊന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തായിക്കോളാം, ഒരു സാധാരണ വിശ്വാസിയാണ് ജീവിച്ചത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ സാധാരണ വിശ്വാസിയാണ് ജീവിക്കുന്നത്? യേശുവിന്റെ ഉപദേശം നമുക്ക് അതുപോലെ അനുസരിക്കാനോ തോന്നിയാൽ ഇവിടെ വിട്ടുപറഞ്ഞു ഏറ്റവും വേണമെന്ന് വെച്ചു എന്നിട്ട് ഷോളോടെ ജീവിക്കും. ഈ വാത്ര പറ്റത്തില്ല, എന്തൊന്നും പറ്റത്തില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പോകും നരകത്തിൽ പോകും. അതുകൊണ്ട് നരകത്തിൽ നിന്ന് മാറൊന്നും പറ്റത്തില്ല, എനിക്ക് സ്വർഗത്തിൽ പോകണം. എന്നാൽ അതേസമയം എന്താണ്, എനിക്ക് വലിയ സമർപ്പണമുള്ള ജീവിതമൊക്കെ അനുഭവം പ്രയാസമാണ്. അപ്പോൾ ഒരു സാധാരണ വിശ്വാസി ആയിക്കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ വിശ്വാസിയെങ്കിലും ആയിരുന്നു സ്വർഗത്തിൽ പോകുന്നതുകൊണ്ടാണ്. എന്നാൽ അതേസമയം ഭൂമിയിലെ ഒരു സാധാരണ ജീവിതത്തിനപ്പുറത്തുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ സാധാരണ നമ്മളുടെ സ്വാഭാവികമായി നമ്മൾ അനുഭവിക്കുന്ന സുഖതോടുകൾ വിട്ടു കളഞ്ഞ ഒരു ജീവിതം നമുക്ക് ആദ്യം ഉപയോഗിക്കാം. ഒരു സന്ദേശത്തിലൂടെ ഒരിക്കൽ ഒരു ടീച്ചർ ധനവാനായി കാണുന്ന അവതരിപ്പിക്കുകയായിരുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ ടീച്ചർ ഒരു കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു കാര്യം കാണാനായിരുന്നു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ മതി, അതിന് യാത്ര പ്രണാമിന്റെ മടിയിൽ സന്തോഷത്തോട് കഴിയണം. എന്നാൽ വിളിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു, നാം പറഞ്ഞു എന്റെ പിതാവ് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ജീവിക്കുമ്പോൾ നരവാലി മരിച്ചു കഴിയുമ്പോൾ യാത്ര പോകാനാണ് എനിക്ക് ആഗ്രഹം. നമ്മളിത് തമാശയായി പറയുമെങ്കിലും പലപ്പോഴും എന്താണെന്നറിയാമോ, നമ്മളെയൊക്കെ മരുന്നിന്റെ ചിന്തയിൽ തന്നെയാണ് നമ്മൾ തുറന്നു പറയുന്നത്. ചെറുക്കൻ ഭാവമായതുകൊണ്ട് ഇതൊന്ന് തുറന്നു പറയുന്നത്. അപ്പോഴേ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തിന്റെ നല്ല സൂചനകൾ നമുക്ക് അനുഭവിക്കണം, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം. അതുകൊണ്ടാണ് സ്വർഗത്തിൽ എത്താനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളത്, മിനിമം പരിപാടി, മിനിമം യോഗ്യത. അതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്. അതൊക്കെ അനുസരിച്ച് ഒരു സാധാരണ വിശ്വാസിയായിട്ട് ഞാൻ ജീവിച്ചു. എന്നാൽ അതേസമയം എനിക്ക് സുഖ സൗകര്യങ്ങളെ വിട്ടു പറയാനുണ്ട്. ഞാൻ ഈ കോളേജ് സ്റ്റുഡൻസിനൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് സാധാരണ ക്യാമ്പുകൾക്കൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്നെ പരമേപ്പിക്കാറുണ്ട്. അപ്പം അന്നത്തെ ഒരു നോർമൽ ക്വസ്റ്റ്യനാണ് പിള്ളേരുടെ എല്ലാം, ഇപ്പോഴത്തെ 1983 കാര്യം ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ഒരു നോർമൽ ക്വസ്റ്റ്യനാണ് സിനിമ കാണുകയാണെങ്കിൽ സിനിമ കണ്ടിട്ട് എന്നാലും സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അതായത് ഇന്നിപ്പോൾ ആരോടും ചോദിക്കാൻ തോന്നിയില്ല, ഇതിപ്പോൾ 1980s കാര്യമല്ല, ഇന്നെല്ലാവരും കാണുന്നുണ്ട്. അന്നത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു എന്തോ ആയി സിനിമ കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ ചോദിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ ആരും അങ്ങനെ ചോദിക്കരുതെന്ന് എനിക്കറിയാം. അപ്പോൾ സിനിമ കാണുന്നവരും സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് പിള്ളേർ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അവരോട് അങ്ങനെ ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് പുള്ളാവല്ലോ ഈ പാർട്ടി സിനിമയുടെ കണ്ടേറ്റ് സ്വർഗത്തിൽ പോകാമെങ്കിൽ ആ സുഖം എങ്ങനെ അറിയുന്നതാണ് എൻ്റെ ചോദ്യം. അതായത് ഇവിടെ എത്രയും സുഖങ്ങൾ അനുഭവിക്കണം, എന്നാൽ അതേസമയം എന്തെന്നാകാൻ പാടില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യവും പാടില്ല. അതുകൊണ്ട് പ്രഷേഴ്സിനെ എല്ലാം നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. സം പ്രഷേഴ്സ് ആർ ലെജിറ്റിമേറ്റ് പ്രഷേഴ്സ് ദാറ്റ് വിൽ നോട്ട് ഹിൻഡർ യുവർ എൻട്രൻസ് ഇൻ ഹെവൻ. ലെജിറ്റിമേറ്റ് പ്രഷേഴ്സ് എന്തുവാ, നിയമം നിയമാനുസൃതമായ സുഖങ്ങൾ, അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. കാര്യം അത് നമ്മുടെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന തടസ്സം ഉണ്ടാകുന്നത്. ആ സം ഇല്ലെജിറ്റിമേറ്റ് പ്രഷേഴ്സ് ദാറ്റ് ഹിൻഡർ യു ടു എൻട്രൻസ് ഇൻ ഹെവൻ, സ്വർഗത്തിലേക്ക് പോകാൻ തടസ്സം നിൽക്കുന്നതായ ചില സുഖ സൗകര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. എന്നാൽ ഓൾ ലെജിറ്റിമേറ്റ് പ്രഷേഴ്സ് ഞാൻ അനുഭവിച്ച് മരിക്കുന്ന സമയത്ത് പെടുന്നുണ്ടാകുന്നത് ലാസ്റ്ററായിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ള ഒരു ജീവിതം. അതുകൊണ്ട് ഒരു യഥാർത്ഥ ശിഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നമുക്കറിയാം, ഒരു യഥാർത്ഥ ശിഷ്യന്റെ ജീവിതം ജീവിക്കുന്നതാണ്, വിശുദ്ധ ജീവിതം ജീവിക്കുന്നതാണ്, ആത്മാക്കളെ നേടുന്ന നല്ലതാണ്. അങ്ങനെ ആത്മാക്കളെ നേടുകയാണെങ്കിൽ സ്വർഗത്തിൽ വലിയ പ്രതിഫലമൊക്കെ കിട്ടും, സ്വർഗത്തിൽ വലിയ സിംഹാസനം കിട്ടും, കിരീടം കിട്ടും, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാൽ നമ്മൾ പറയുന്നത് അതൊക്കെ കിട്ടുമെങ്കിലും ഇവിടുത്തെ സുഖങ്ങൾ വിട്ടേച്ച് അവിടെ പോകുന്നതിനകത്ത് എനിക്ക് അത്രയും വലിയ യോജിപ്പില്ല. എന്നാൽ അതേസമയം സ്വർഗത്തിൽ എനിക്ക് ഒരു സീറ്റ് ഉറപ്പായിട്ട് വേണം താനെ. പിന്നെ അവിടെ വലിയ സിംഹാസനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കിട്ടും, ഞങ്ങൾ സ്റ്റൂഡൻ്റൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്നോണം. അല്ലാതെ എനിക്കിപ്പം സിംഹാസനമൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടി എനിക്കൊന്ന് കയറി പറ്റിയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ, നമ്മൾ സാധാരണ ഉള്ള മിക്കവാറുള്ള ആളുകളെല്ലാം ഇത് ഞാൻ ഈ പ്രസംഗ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം അയലോകത്തിരിക്കുന്നവരെ കുറിച്ചാണെന്ന് പറയുന്നത്, ഇത് നമ്മളെ കുറിച്ച് തന്നെയാണ്. അത് തന്നെയാണ് ചിലപ്പോൾ ഈ പ്രസംഗിക്കുന്നവരൊക്കെ പറയാനുള്ള കാര്യമുണ്ട്, ഇതൊന്നും ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ വേറെ എവരുടെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനൊന്നും പറയത്തില്ല. വേറെ എവരുടെയും കുറിച്ച് ഞാൻ ഇരിക്കുന്നവരെ കുറിച്ച് തന്നെ പറയുന്നു. ഞാൻ ഇരിക്കുന്ന ഒരു കാര്യവും വേറെ എവരുടെയും കുറിച്ചല്ല, വേറെ എവരുടെയും കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞോളാം. ഇവിടെ വെച്ച് ഞാൻ എന്ത് പറഞ്ഞാലും അത് നിങ്ങളെ കുറിച്ച് തന്നെ പറയുന്നു അല്ല. അപ്പം നമ്മൾ പല ആളുകളും സ്വർഗത്തിൽ പോകാൻ, സ്വർഗത്തിൽ പോകാൻ നമുക്ക് ഒത്തിരി കൊതിയുണ്ട് അല്ലെ, സ്വർഗത്തിൽ പോകാനായിട്ട് നമുക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. കാര്യം സ്വർഗത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നു.
സ്വർഗത്തിൽ സിംഹാസനമുണ്ട്, കിരീടമുണ്ട് അല്ലേ? പിന്നെ നമുക്ക് സ്വർഗത്തൊക്കെ ചോദ്യത്തിന് സങ്കല്പങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ നമ്മൾ എന്തൊക്കെ ഉപേക്ഷിച്ചോ അതെല്ലാം നമുക്ക് അവിടെ കിട്ടാൻ പോവുകയാണ്. നമ്മളിവിടെ സ്വർണ്ണമൊക്കെ ഉപേക്ഷിച്ചാലുള്ള സ്വർണ്ണ തെരുവീതികളോ നമ്മൾ നടക്കും. ഇവിടെ എന്തൊക്കെ ഉപേക്ഷിക്കുന്നതെല്ലാം നമുക്ക് അവിടെ കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് അവിടെ ചെല്ലാനുള്ള വലിയ കൊതിയോടുകൂടെ ഇരിക്കുകയാണ്. പക്ഷെ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ അറിയിച്ച് മതിയാകുന്നു. സ്വർഗത്തിന് ഏറ്റവും പ്രയോഗിപ്പിക്കുന്നതായ കാര്യം എന്താ? സ്വർഗത്തിൽ കിരീടമുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്, സ്വർഗത്തിൽ സിംഹാസനമുണ്ടെന്നുള്ള വാസ്തവമാണ്. നമ്മൾ പ്രത്യേകിച്ച് റെവലേഷൻസിൽ വെളിപ്പാടുകൾ അതിന്റെ നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നാലാം അധ്യായം പ്രത്യേകം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കും. നാലാം അധ്യായത്തിന്റെ നാലാം വാക്യം,
സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം വെള്ളയുടുത്ത് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻകിരീടം.
അപ്പോൾ സ്വർഗത്തിൽ വിശ്വാസികളുടെ പ്രതീകമായി 24 മൂപ്പന്മാർ ഇരിക്കുമ്പോൾ അവരുടെ അവരെല്ലാം ഇരിക്കുന്ന എവിടെയാണ്? സിംഹാസനത്തിലാണ്. അവരുടെ തലയിലൊന്നുണ്ട് പൊൻകിരീടമുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ കിരീടവും പൊൻകിരി സിംഹാസനവും എല്ലാം ഉള്ള ഒരവസ്ഥയായിട്ടാണ് നമ്മൾ സ്വർഗത്തെ കാണുന്നത്. എന്നാൽ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ സമയത്തുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ വായിക്കണം. 9-10 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ വീഴും. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ച് കർത്താവേദി സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുമായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമായ മഹത്വവും ബഹുമാനവും ശക്തിയും ഉൾക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. അപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വലിയൊരു സിംഹാസനത്തിലാണ് ഇരുന്നത്, അവരുടെ തലയിൽ പൊൻകിരീടം ഉണ്ടായിരുന്നു. പക്ഷേ എന്നേക്കും ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആദ്യം ചെയ്തെന്നറിയാമോ? അവരിരുന്ന സിംഹാസനത്തെ ഉപേക്ഷിച്ചിട്ട് അവന്റെ മുമ്പിൽ വീഴുകയാണ്. അതിനുള്ളിൽ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സിംഹാസനത്തെ ഉപേക്ഷിച്ച് പറഞ്ഞു എന്ന് തന്നെയല്ല, അവർക്ക് ലഭിച്ചിട്ടുള്ളതായ കിരീടം ഓരോരുത്തരുടെ ചെയ്യാണ് താഴെ ഇടുകയാണ്. അപ്പോൾ അവർക്ക് വലുതായി ലഭിച്ച സിംഹാസനം കിരീടവും ഇവർ ഉപേക്ഷിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് അവർ ഉപേക്ഷിക്കുന്നത്? അതിനേക്കാൾ വലുതെന്തിനെ അവർ കണ്ടതുകൊണ്ടാണ്. അതിനേക്കാൾ വലുതെന്താണ്? മറ്റൊന്നുമല്ല, അറുക്കപ്പെട്ടവനായ കുഞ്ഞാണ്. അപ്പോൾ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വർണമോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കിരീടമോ ഒന്നുമല്ല. അതൊക്കെയാണ് നമ്മുടെ പൊതിയെങ്കിൽ നമ്മൾ ഇപ്പോഴും വളരെ മെറ്റീരിയലിസ്റ്റിക്കാണ് ആലോചിക്കുന്നത് അല്ലെ. സ്വർഗത്തിൽ ചെന്നാൽ പോലും നമ്മുടെ മെറ്റീരിയലായിട്ടുള്ള ചിന്ത പോകത്തില്ലെന്നുള്ള അതിനർത്ഥം. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം തോന്നുന്നത് സ്വർണ്ണവും വീടും ഉണ്ട്. അപ്പൊ സ്വർണ്ണവും വീടും ഇല്ല, ഈ ഉണ്ടോ ഇല്ല എന്നുള്ള പറയുന്ന വിഷയം. സ്വർഗത്തിന്റെ ഏറ്റവും വലിമ സ്വർഗത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അർത്ഥപ്പെട്ട കുഞ്ഞാണ്. അവന്റെ മുമ്പിൽ അച്ഛനൊന്നുമില്ല, അവന്റെ മുമ്പിൽ വേറെ ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാനില്ല. സ്വർഗത്തിൽ യേശുവിന്റെ നാമം ഒഴികെ, അല്ലെങ്കിൽ യേശു ഒഴികെ അതിനെ സന്തോഷിപ്പിക്കുന്നത്, സ്വർഗത്തെ സ്വന്തമാക്കി തീർക്കുന്നത് യേശുവാണ് എന്ന് പറഞ്ഞു. ഞാൻ ഡി എൻ മൊഴിയെ കുറിച്ച് ഒരു ബുക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഡി എൻ മൊഴിയിൽ ഒത്തിരി പുസ്തകങ്ങളും ഡയറക്ടറുകളും വെക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ഒത്തിരി ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഡി എൻ മൊഴിയുടെ ഒരു സുഹൃത്ത് ഒരിക്കൽ മൊഴിയുടെ ബൈബിൾ കടമാണ് കടമാണ് തിരിച്ചു കൊടുത്തപ്പോൾ ഒരു കവിത എഴുതിയാണുള്ളത്. ആ കവിത ഞാൻ എന്റെ ബുക്കിൽ നിന്ന് വായിച്ചത് എന്റെ മനസ്സിൽ ഇപ്പോഴും. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? സ്വർഗത്തിന്റെ വിഹരം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, ദ ലൈറ്റ് ഓഫ് ഹെവൻ ഈസ് ദ ഫേസ് ഓഫ് ജീസസ്, ദ ജോയ് ഓഫ് ഹെവൻ ഈസ് ദ പ്രസൻസ് ഓഫ് ജീസസ്, ദ മെലഡി ഓഫ് ഹെവൻ ഈസ് ദ നെയിം ഓഫ് ജീസസ്, ദ ഹാർമണി ഓഫ് ഹെവൻ ഈസ് ദ പ്രൈസ് ഓഫ് ജീസസ്, ദ തീം ഓഫ് ഹെവൻ ഈസ് ദ വർക്ക് ഓഫ് ജീസസ്, ദ എംപ്ലോയ്മെന്റ് ഓഫ് ഹെവൻ ഈസ് ദ സർവീസ് ഓഫ് ജീസസ്, ദ ഡ്യൂറേഷൻ ഓഫ് ഹെവൻ ഈസ് ദ ഇറ്റേണിറ്റി ഓഫ് ജീസസ്. സ്വർഗത്തിന്റെ പ്രകാശമാനമാക്കുന്നത് അവിടുത്തെ വിളക്കുകളോ ഷാൻഡലേഴ്സ് ഒന്നും അല്ല, സ്വർഗത്തെ പ്രകാശമാനമാക്കുന്നത് യേശുവിന്റെ മുഖമാണ്. സ്വർഗത്തിന്റെ സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന വലിയ കിരീടങ്ങളോ നമുക്ക് അവിടെ കിട്ടുന്ന സിംഹാസനങ്ങളോ ഒന്നും അല്ല. സ്വർഗത്തിന്റെ ആ വലിയ ജോയ് എന്ന് പറയുന്നത്, വലിയ സന്തോഷം എന്ന് പറയുന്നത് അവന്റെ സാന്നിധ്യമാണ്. ദ മെലഡി ഓഫ് ഹെവൻ ഇസ് ദ നെയിം ഓഫ് ജീസസ്, ആ സ്വർഗത്തിലെ ഗാനം എന്ന് പറയുന്നത്, സ്വർഗത്തിന്റെ സ്വരമാധുരിമ എന്ന് പറയുന്നത് യേശുവിന്റെ പേരാണ്. യേശുവിന്റെ പേര് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദ ഹാർമണി ഓഫ് ഹെവൻ ഇസ് ദ പ്രൈസ് ഓഫ് ജീസസ്, കർത്താവിന്റെ സ്തുതി, യേശുവിന്റെ സ്തുതിയാണ് അവരുടെ സ്തുതി. അല്ലെങ്കിൽ അവിടെ അതിന്റെ പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത് യേശുവിന്റെ സ്തുതിയാണ്, the seal of heaven is the work of Jesus. So we are all samsarikkan vera karyam onnum illa. യേശു അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ അവർക്ക് സംസാരിക്കാനോ. കുഞ്ഞാവിന്റെ ഏറെ അടുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഭാഷയിലും ഗോത്രത്തിലും പെട്ട 10,000 നീ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുവാനേ അവർക്ക് നേരമുള്ളൂ. എന്താണ് യേശു ചെയ്തത്? ആ പ്രവൃത്തിയെയാണ് അവരെപ്പോഴും വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ യേശുവിനെ തിരിക്കുക അവർ മനുഷ്യന്റെ ജോലിയല്ല, വേറെ അവന് ജോലിയൊന്നുമില്ല, അവന് ചെയ്യാൻ വേറെ ഒന്നുമില്ല, അവൻ വേറെ ഒന്നും ചെയ്യാൻ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നില്ല. The employment of heaven is the service of Jesus, and the duration of heaven is the eternity of Jesus. So the other way around, Yeshu in the Jeevanana, Yeshu in the Jeevanamana, it is eternal, and heaven is also eternal. So the duration of heaven, Yeshu in the Jeevanamana, Yeshu in the Jeevanamana, and the fullness of heaven is Jesus himself. സ്വർഗത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്, സ്വർഗത്തിന്റെ പൂർണ്ണ പൂർണ്ണത എന്ന് പറയുന്നത് യേശു മാത്രമാണ്. അപ്പോൾ മരണശേഷം നമ്മൾ കടന്നു ചെല്ലുന്ന ആ സ്വർഗം എന്ന സ്ഥലത്തെ കുറിച്ച് ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് യേശുവിന്റെ സമീപത്തിലേക്കുള്ള യാത്രയാണ്. മരണത്തെക്കുറിച്ചും മരണശേഷമുള്ള അനുഭവങ്ങളെ കുറിച്ചും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ചുരുക്കം ചില വാക്കുകളാണ് അല്ലെങ്കിൽ വാക്യങ്ങളാണുള്ളത്. അത് പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് അത്യുത്തമമല്ലോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ. സി അവിടെ മറ്റൊന്നുമല്ല പൗലോസ് വലുതായിട്ട് കാണുന്നത്, വിട്ടുപിരിഞ്ഞ് എന്നാൽ ഞാൻ ആരോടുകൂടെ ആയിരിക്കും? യേശുവിനോടുകൂടെ ആയിരിക്കും. ദാറ്റ്സ് ഓൾ, ഞാൻ യേശുവിനോടുകൂടെ ആയിരിക്കും എന്നുള്ളതാണ് അവനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള പ്രേരണയായി ഭവിക്കുന്നത്. കാരണം സ്വർഗമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ അവൻ വലുതായി കാണുന്നത് യേശുവിനെ. പക്ഷെ പല സന്ദർഭങ്ങളിലും നമുക്ക് സ്വർഗത്തിന്റെ ആ മറ്റു കാര്യങ്ങൾ ഇച്ഛാനുചി നമുക്ക് ആ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സുഖസൗകര്യങ്ങളെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ കുതിക്കുന്നത്. ഒരു പരിധി വരെ യേശുവിനെ അനുഗമിക്കുന്നത് പോലും ഈ സ്വർഗം കുറിച്ചാണ്. യേശു അല്ലാതെ മാർഗമൊന്നും ഇല്ലല്ലോ നമുക്ക് സ്വർഗത്തിൽ പോകാൻ, അതുകൊണ്ട് എന്ത് ചെയ്തോളാം, ചെയ്തേക്കാം, യേശുവിന്റെ പുറകെ പോയേക്കാം. അപ്പോൾ സ്വർഗമാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ആ പ്രലോഭനം, യേശുവിനെ അനുഗമിക്കാൻ തന്നെയുള്ള പ്രലോഭനമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ചോദിക്കാറുണ്ട്, ഇപ്പം ദൈവം നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അങ്ങനെ ചോദിക്കത്തില്ല, ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ ചോദിക്കുകയാണ്, പറയുകയാണ്, ദൈവം പറയാണ് നിങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കൈപൊക്കിയൊക്കെ രക്ഷിക്കപ്പെടുന്നൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ കൈപൊക്കിയിട്ടുള്ള എല്ലാ ആളുകളെയും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ വർക്ക്, അവരുടെ പ്രവൃത്തികളോ അവരുടെ ജീവിതമോ ഒന്നും നോക്കാതെ എന്ത് ചെയ്താലും ഞാൻ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് ദൈവം. അങ്ങനെ പറഞ്ഞോട്ടെ, ആരും പ്രതീക്ഷിക്കണ്ട, അങ്ങനെ പറയത്തില്ല. എന്നാലും അങ്ങനെ ദൈവം ഒന്ന് പറഞ്ഞെന്ന് വെക്കുക, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു, നിങ്ങൾക്ക് വഴക്കുണ്ടാക്കണ വഴക്കുണ്ടാക്കി, അടി ഉണ്ടാക്കണ അടി ഉണ്ടാക്കിക്കോ, കണ്ണുപിടിക്കണ കണ്ടുപിടിച്ചോ, വിഭജിക്കണ വിഭജിച്ചോ, നിങ്ങൾക്ക് എന്ത് സാധനം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഇട്ടോ, കഴിക്കണ കഴിച്ചോ, പിടിച്ചോ, എന്ത് വേണമെന്ന് ചെയ്തോ, എന്നെങ്ങാണം ദൈവം പറഞ്ഞാൽ ഇന്ന് ജീവിച്ചവരായിരിക്കുമോ നിങ്ങൾ നാളെ ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാതെ സൂക്ഷിച്ചിരിക്കുന്നതെന്നറിയാമോ? സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്നുള്ള പേടി കൊണ്ടാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്വർഗത്തിലെ എന്റെ സീറ്റ് പോകും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തെ വാസ്തവത്തിൽ നിയന്ത്രിക്കുന്നത് യേശുവല്ല, വാസ്തവത്തിൽ എന്താണ്? സ്വർഗമാണ് അല്ലേ. സ്വർഗത്തിൽ പോകുന്നത് ചില പറയുന്ന സ്വർഗത്തിൽ പോയില്ലെങ്കിലും വേണ്ടി വരാം. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാൽ, എന്റെ സാജു എനിക്കിപ്പോ സ്വർഗം വേണമെന്നൊരു നമുക്ക് തോന്നിയിട്ടില്ല, മറ്റേ സ്ഥലത്ത് പോകാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല. എന്താണ് അവിടെ ഇതിനോ കിടാത്ത വീയും ചാകാത്ത കുഴുവും ഇല്ലേ? പക്ഷെ നരകത്തെ ഭീകരമാക്കുന്നതാണ്, സ്വർഗത്തെ സുന്ദരമാക്കുന്നതും സ്വർഗത്തെ മനോഹരമാക്കുന്നതും സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളും സ്വർഗത്തിന്റെ സുഖാസങ്ങളും എല്ലാം നമ്മൾ കണ്ടു. നരകത്തെ ഭീകരമാക്കുന്നതെന്നാണ്, നരകത്തെ ഭീകരമാക്കുന്നത് നമ്മുടെ നോട്ടത്തിൽ അതിന്റെ തീയും കിടത്ത തീയും ചാകാത്ത കുഴുവും ഒക്കെയാണ് അല്ലേ. പക്ഷെ പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, റോമാലയാനം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, അത് വളരെ പൗലോസ് യഹൂദന്മാരെ രക്ഷിക്കപ്പെടുന്ന ആഗ്രഹത്തോടു കൂടെ ദൈവവുമായിട്ടൊരു ബാർഗെയിൻ നടത്തുന്ന ഒരു ഭാഗമാണ് അവിടെ പറയുന്നത്. പറയാണ്, ഞാൻ തിരിച്ചു വിളിക്കി പറഞ്ഞു, ഞാൻ നരകത്തിൽ പൊക്കോളാം, എനിക്ക് പകരം എല്ലാ ഇസ്രായേലിനെയും ഇങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെങ്കിൽ. നോർമലി ഒരു പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവിടെ പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ വ്യാജമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളതിന് എന്താണ് എന്റെ മനസ്സാക്ഷിയിലേക്ക് സാക്ഷ്യം പറയുന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അത്രയ്ക്കും സത്യമാണെന്ന് വിശ്വസിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് പൗലോസ് പറയുന്നത്. ഞാൻ ഒരിക്കൽ ദൈവത്തോട് ബാർഗെയിൻ ചെയ്ത് കർത്താവേ, എന്റെ ഇച്ഛാനത്തിൽ ഞാൻ നരകത്തിൽ കൊണ്ടുപോകണം, കഴിച്ചോളാം, എന്റെ സഹോദരന്മാരെല്ലാം നീ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പക്ഷേ അവിടെ നരകം എന്നുള്ളൊരു പകരം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഗം എന്താണെന്ന് അറിയാമോ? വിട്ടുപിരിഞ്ഞ്, എങ്ങനെ ക്രിസ്തുവിനോട് വേർപിരിഞ്ഞ് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. നരകത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്നത് ക്രിസ്തുവിനോട് വേർപിരിഞ്ഞ് ശാപഗ്രസ്തനാകുവാൻ. അപ്പോൾ നരകം എന്ന് പറയുമ്പോൾ പൗലോസിന്റെ മനസ്സിൽ എന്താണ് നരകത്തെ നരകമാകുന്നത് അറിയാമോ? അവിടെ ക്രിസ്തു ഇല്ലാന്നുള്ളത്. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവിന്റെ സാമീപ്യമാണ്, നരകത്തെ നരകമാക്കുന്നത് യേശുവിന്റെ അസാന്നിധ്യമാണ്. യേശുവില്ലാത്തതുകൊണ്ടാണോ നരകം? അത് അത് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയോ മറ്റൊന്നോ അല്ല അതിനെ നരകമാക്കുന്നത്. നരകത്തിൽ യേശുവില്ല, അതുകൊണ്ട് നരകമാണ്. ഇനി സ്വർഗത്തിൽ യേശുവില്ലെങ്കിൽ സ്വർഗവും നരകമാണ്. നരകത്തിൽ യേശു ഉണ്ടെങ്കിൽ നരകവും സ്വർഗമാണ്. കാരണം യേശുവാണ് കാര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നത്. ഒരു യേശുവിനെ ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവൻ യേശുവിനെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയാണ് യേശുവിനെ സ്നേഹിച്ച് അവനെ പിൻപറ്റുന്നത്. നമ്മൾ മിക്കപ്പോഴും യേശുവിനും ഉപരി നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഇന്റേണിറ്റി, നമ്മളിവിടെ സമയം ചെലവഴിക്കുന്നു, എത്ര സുഖസൗകര്യം അനുഭവിക്കുന്നു, എത്ര ദുരിതം അനുഭവിക്കുന്നു. അത് തന്നെ നമ്മുടെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പാളിച്ചെന്നാണ്. ഞാൻ റിലീജിയനിൽ വീട്ടിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചൊരു പോയം എനിക്കുണ്ട് മനസ്സിലാണ്. ഒരു സൂഫി പോയമാണ്, പക്ഷെ അതിനെ ഒത്തിരി സ്വാധീനിച്ചു. ഒരു റൈറ്റർ അയാള് ഇങ്ങനെ പാടി നടക്കുന്നവരാണ്. അയാൾ പറയാണ്, ദൈവത്തെ പ്രാർത്ഥിക്കാണ് അയാള്, ലോർഡ് ഇഫ് ഇറ്റ് ഇസ് ദ റിച്ചസ് ഓഫ് ഹെവൻ ദാറ്റ് മെയ്ഡ് മീ ഫോളോ യു, ക്ലോസ് ദ ഡോർസ് ഓഫ് ഹെവൻ ബിഫോർ മീ. ഇഫ് ഇറ്റ് ഇസ് ദി ഫിയർ ഓഫ് ഹെൽത്ത് ദാറ്റ് മെയ്ഡ് മീ ഫോളോ യു, പുട്ട് മീ ഇൻ ദാറ്റ് ഹെൽത്ത് ഫാർ. And if you and you alone that made me follow you, Lord, put me close to your heart. Kartave, allenge deyume, swargam mohichana njan nenne anugrahikkunnenge swargathinte vaadhilukal nee ente nere kutti irakkaname. Naragathe peedichittana njan nenne anugrahikkunnenge enne nee aa naragathile theeyil thalli irakkaname. Alla, ninne maatram mohichana njan ninte pinnale varunnenge enne ninte maarodu cherthana irakkaname. Njan parayatte, ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. യേശുവല്ല നമ്മുടെ എല്ലാമല്ല. യേശുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുവാൻ, യേശുവിനെ അറിയാൻ ഇതൊന്നും നമുക്ക് കഴിയുന്നില്ല. നമ്മളെല്ലാം മരിച്ച് കഴിഞ്ഞ ശേഷമുള്ള ഒരു ലോകത്തെക്കുറിച്ച് മാത്രമേ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ശിഷ്യത്വം ഒരു വിഷയമല്ലാതെ വരുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നത് ഈ നമ്മുടെ സ്വർഗീയ ജീവിതം പോലും മരിച്ചു കഴിഞ്ഞ് ആരംഭിക്കുന്നതാണെന്നുള്ള അർത്ഥത്തിലല്ല. ആക്ച്വലി സ്വർഗീയ ജീവിതം പറഞ്ഞ് ഇവിടെയാണ് തുടങ്ങുന്നത്. കാര്യം സ്വർഗം ദൈവം ഉണ്ടെങ്കിൽ അതെന്താണ്? സ്വർഗമാണ്. ഇറ്റ് സ്റ്റാർട്ട് ഹിയർ, ഇറ്റ് ഡസ് എൻഡ് ഹിയർ, ഇറ്റ് കണ്ടിന്യൂസ്. ഇവിടെ അത് തുടങ്ങുന്നു, അത് തുടങ്ങി ഇവിടെ അത് അവസാനിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? അത് തുടരുകയാണ്. ഒന്ന് യോഹന്നാന്റെ ലേഖനം അഞ്ചാമത്തെ അതിന്റെ 13-ാം വാക്യത്തിൽ ഒരു യോഹന്നൻ പറയാണ്, ഞാൻ ഈ ലേഖനം നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. That you have eternal life. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമോ എന്ന് അറിയണമെന്നല്ല, ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടിയാണ്. അതായത് ഒരു വ്യക്തി യേശുക്രിസ്തുവുമായി അവന്റെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ അവൻ നിത്യജീവനിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എഫേസ്യരുടെ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഓൾറെഡി നമ്മൾ ഇവിടെ തന്നെയാണ് സ്വർഗസ്ഥലങ്ങളിൽ. കാരണം എന്താണ്? വി ആർ വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ യേശുവിനോട് കൂടെയാണ്. നമ്മൾ യേശുവിനോട് കൂടെ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ പേര് നിത്യജീവൻ എന്നാണ്. അത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് മരണം കൊണ്ട് തീർന്നു പോകുന്നതല്ല, അത് വീണ്ടും തുടരുന്നതാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു സ്വർഗം എന്നുള്ളതിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഒരിക്കലും നമ്മുടെ ഒരു ശിഷ്യത്വാനുഭവത്തിലേക്ക് നടത്തത്തില്ല. യേശുവിനെ സ്നേഹിക്കാനും യേശുവിനെ അറിയാനും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക മാത്രമല്ല, യേശുവിനെ എന്താ ഏറ്റവും അടുത്ത യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. നമ്മൾ ഇന്ന് 2 ഗ്രൂപ്പുകളായ കാലങ്ങൾ തിരിച്ചിരിക്കുകയാണ്. ഒന്ന് സാധാരണ വിശ്വാസികൾ, അവർക്ക് വലിയ സമർപ്പണം ഒന്നും വേണ്ട, അത്യാവശ്യം തുകിക്കാം. എന്നാൽ മരണകരമായ സമർപ്പണങ്ങൾ, അത് മരണകരമായ ഭാവമൊന്നുമല്ല. ഞാൻ പ്രാവശ്യം ഒറീസയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ വന്നു ഞാൻ അപ്പം മതിരിചാരി അവിടെ വന്നു ഞാൻ ചോദിച്ചത് ഇത് പ്രാത്മിക തീർക്കുന്നത് ഓ അതൊരു മരണകരമായ മരണത്തിനുള്ള ഭാഗമൊന്നും അല്ലെന്ന് പ്രാത്മിക തീർക്കാത്തതല്ല മരണത്തിനുള്ള ഭാഗമൊന്നും അല്ല പ്രമാറ്റക്കെതിരെ മാറ്റിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ധാരണയുള്ളത് എന്നാണ് ചില ഭാഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മൾ നിത്യനഗരത്തിലേക്ക് പോകും അല്ലാത്ത മരണത്തിലല്ലാത്ത ഭാഗമൊക്കെ നമുക്ക് ചെയ്താലും വലിയ കുഴപ്പമില്ലാത്തതാക്കാൻ വിശ്വാസികളും അല്ലേ നമ്മൾ വലിയ സമർപ്പണം വേണ്ട അത്യാവശ്യമുള്ള സുഖങ്ങളൊക്കെ ഉണ്ട് നരകത്തിൽ തള്ളിയിരുന്ന ഭാഗങ്ങൾ നമുക്ക് എന്നാ ഒഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ശിഷ്യന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ രണ്ടാം കൂട്ടർ യേശുവിനോടൊപ്പം യേശുവിനോടോ അല്ലെങ്കിൽ പൗലോസിനെ പോലെയോ യേശുവിനെ പോലെയോ അല്ലെങ്കിൽ ഏകദേശമൊക്കെ അതുപോലൊക്കെയോ ജീവിക്കുന്ന ശിഷ്യന്മാർ അതുകൊണ്ട് ശിഷ്യത്വത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒരു രണ്ടാം അനുഭവമായിട്ടാണ് അതായത് നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ട് അങ്ങോട്ട് തുടങ്ങി ഒരു സാധാരണ വിശ്വാസിയായിട്ട് അങ്ങോട്ട് തുടങ്ങി പിന്നെ ഒരു ഒരുപാട് നമ്മള് പറഞ്ഞതുപോലെ അസുഖങ്ങളൊക്കെ അനുഭവിച്ച ഒരു മതി വരുന്ന സമയത്ത് എന്നാ പിന്നെ ഇനിയിപ്പം കുറച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപെട്ട് ഒടുവിൽ എന്റെ ശിഷ്യൻ അങ്ങ് ആകാമെന്നുണ്ട് സാധാരണ വിശ്വാസിയായിട്ട് തുടങ്ങി എന്തോ ആകാം ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ആയേക്കാം ശിഷ്യനങ്ങ് ആയേക്കാം എന്നാൽ ഒരു ക്രിസ്ത്യാനി ശിഷ്യനാകുന്ന ഒരു പ്രോസസ് അല്ല വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വേദപുസ്തകത്തിൽ തിരിച്ചറങ്ങുന്നത് അപ്പോൾ പ്രവർത്തകൻ 11-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഒരു വാക്യമുണ്ട് അന്ന് അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് വരുന്നു നമ്മൾ പറഞ്ഞെന്താണ് ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്തോ ആയിക്കോളാം ശിഷ്യനായിക്കോളാം എന്നാൽ വേദോത്സവം പറയുന്നത് ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനി എന്ന് പേരുണ്ടാകുന്നത് അപ്പോൾ ആദ്യം കിട്ടിയ പേരെന്താണ് ശിഷ്യൻ എന്നുള്ളതാണ് പിന്നാണ് അവരെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ തുടങ്ങിയത് ആക്ച്വലി ദി ഒറിജിനൽ നെയിം ഓഫ് ഡിസൈപ്പിൾ ആൻഡ് ക്രിസ്ത്യൻ ഇത് ഒന്ന് ഗിവൺ നെയിം ഗിവൺ ബൈ സംബഡി വേറെ ആരോ അവനെ വിളിച്ചു തുടങ്ങിയതാണെന്ത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള പേര് അപ്പോൾ ശിഷ്യൻ എന്നുള്ളതാണ് ഒറിജിനൽ നെയിം ശിഷ്യത്വം ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിയില്ല അല്ലെങ്കിൽ ശിഷ്യത്വം ശിഷ്യനാകാതെ ഒരു ക്രിസ്ത്യാനി ആകാനായിട്ട് പറ്റത്തില്ല അതൊരു വലിയൊരു പ്രയാസമാണ് നമുക്ക് തോന്നിയത് ഇതുവരെ നമ്മൾ ചിന്തിച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ ഒരു സാധാരണ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് പിന്നെ ശിഷ്യനാകാമെന്ന് പക്ഷെ വേദവും പ്രകാരം ശിഷ്യനാകാതെ ഒരാൾക്ക് ക്രിസ്ത്യാനിയെ ആകാൻ പറ്റത്തില്ല ഒരുവൻ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടുമ്പോൾ അവൻ ശിഷ്യത്വത്തിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് വിശ്വാസി എന്നുള്ള വാക്ക് തന്നെ വളരെ കുറച്ച് ആ സ്ഥലങ്ങളിലെ വേദത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അതിന്റെ കോൺട്രാസ്റ്റ് വ്യക്തമാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസിക്ക് അവിശ്വാസികൾ എന്ത് കൂട്ടായ്മ അവിടെ കോൺട്രാസ്റ്റാണ് നമ്മൾ കാണുന്നത് അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്ക് അങ്ങനെയുള്ള ചില വാക്കുകൾ ഒഴികെ അല്ലെങ്കിൽ പറയുന്ന വിശ്വാസികൾക്ക് മാതൃകയാണ് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നില്ല ഒരു യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയെ വിശ്വാസി എന്ന നിലയിൽ വേദോസം പരിചയപ്പെടുത്തുന്നില്ല ഞാൻ പറയാൻ കാര്യം ആ ഒരു പരിചയപ്പെടുത്തൽ തന്നെ നമ്മുടെ ചിന്തകളെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഒരു വിശ്വാസി 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളാണ് യേശുവിന്റെ അനുഗാമികൾ എല്ലാം അറിയപ്പെട്ടിരുന്നത് ശിഷ്യന്മാരാണ് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം വായിച്ചത് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണാം നമ്മുടെ ആ 1-ാം അധ്യായത്തിൽ യേശുവിനെ അനുഗമിക്കുന്നവരെ കുറിച്ച് പറയുന്ന പല ഭാഗങ്ങൾ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ആ ഭാഗം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അധ്യായം കൃത്യമായിട്ട് തിരഞ്ഞെടുത്തത് 1-ാം അധ്യായം 1-ാം വാക്യം
ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും നമുക്ക് ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും ഒന്ന് ചോദിച്ചുകൊണ്ട് സി കർത്താവിന്റെ ശിഷ്യന്മാർ ഇനി എന്റെ 10-ാം വാക്യത്തില് എന്നാൽ അനന്യ എന്നൊരു ശിഷ്യൻ
അനന്യാസ് എന്നൊരു ശിഷ്യൻ അനന്യാസിനെ കുറിച്ച് അവരുടെ ശിഷ്യൻ എന്നാണ് 19-ാം വാക്യം
അവൻ ജനസ്കോപ്പിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറേനാൾ പാർത്തു
ഈ ശിഷ്യന്മാരോടുകൂടെ ജനസ്കോപ്പിലുള്ള ശിഷ്യന്മാരുടെ കുറേനാൾ പാർത്തു 26-ാം വാക്യം
അവൻ എരിശിലമിൽ എത്തിയാതെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു
പൗലോസ് എരിശിലമിൽ എത്തിയപ്പോൾ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ യേശുവിന്റെ അനുഗാമികളായിരുന്ന എരിശിലമിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുകയാണ് എരിശിലമിലെ ശിഷ്യന്മാരോട് ചേരുവാൻ അവരെ ശ്രമിച്ചു ഇനി
യോഗയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള സബീഫ എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായ
ശിഷ്യൻ ഉണ്ടായിരുന്നു സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവരെ കുറിച്ച് പറയുന്നതാണ് ശിഷ്യ എന്നാണ് ഇത് 38
ലുദ്ധ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു
ഇവിടെ എല്ലാം പറയുന്നത് ശിഷ്യൻ ശിഷ്യ എന്നുള്ളതല്ലാതെ വിശ്വാസം എന്നുള്ള വാക്കല്ല ഒരിടത്തും പോലും ഉപയോഗിച്ചിരിക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് വേദോസ്തം അതിന്റെ വേദോസ്തം പറഞ്ഞിരിക്കുന്ന ഒരു ശിഷ്യൻ എന്നുള്ളതാണ് കാരണം യേശുവിനെ അനുഗമിക്കുവാൻ അല്ലെങ്കിൽ ഒരുവൻ ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്തേ ഉള്ളൂ, ശിഷ്യത്വത്തിന്റെ മാർഗം ഒഴികെ വേറൊരു മാർഗവുമില്ല. മത്തായി സുവിശേഷം 21 അധ്യായം അതിന്റെ 20 വാക്യത്തിൽ യേശു ക്രിസ്തുവായിയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാത്തവരോട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് വിശ്വാസികളല്ല എന്നാണ്, ശിഷ്യരാക്കുവിൻ എന്നാണ്. അപ്പോൾ ശിഷ്യത്വം ഒഴികെ വേറൊരു മാർഗമില്ല ക്രിസ്ത്യാനിയാകുവാനായിട്ട്. ക്രിസ്ത്യാനത്തിന്റെ വളർച്ച സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കേണ്ടത് വാസ്തവത്തിൽ ശിഷ്യത്വത്തിന്റെ പാതയിൽ കൂടെയാണ്. നമ്മളിന്ന് അതിനെ ശിഷ്യത്വത്തെ വിട്ടുള്ള ഒരു പ്രഘോഷണം അല്ലെങ്കിൽ പ്രസംഗം ക്രിസ്ത്യാനിത്വത്തിന്റെ വളർച്ചയ്ക്കായി പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുത്തു. അതിന്റെ തമ്മിൽ ദോഷമാണ്, പ്രഘോഷണം അത്യാവശ്യമാണ്, പ്രസംഗത്തിന്റെ പോഷകത്തിലാണ് പലപ്പോഴും ജനങ്ങൾ യേശുവിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ അതതിന്റെ ഒരു തുടക്കം മാത്രമാണ്, ഒരു ബ്രേക്ക് ത്രൂ, ഒരു 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 പ്രഭാഷണപരമായ ശുശ്രൂഷ, ഒരു പ്രസംഗം, ക്രൂസേ അല്ലെങ്കിൽ പരിചയമോ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ഒരുവനെ യേശുവിന്റെ സ്റ്റോറി അറിയിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. സ്റ്റോറി അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിലെ വളർച്ചയ്ക്ക് ഒരു പ്രഘോഷണമോ ഒരു പുസ്തകമോ, ഞാൻ ഒരു പുസ്തകം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, ഫ്ലാക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ക്രിസ്ത്യാനിത്വത്തിൽ വളരെ ഒരുവനെ ഒരിക്കലും എന്താ പര്യാപ്തമല്ല. ഈ ഒരു ആളുകളുടെ വേദനം കൊടുത്താൽ പോലും അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ക്രിസ്ത്യാനിത്വത്തിൽ വളരാനായിട്ട് അത് പര്യാപ്തമാണ്. യേശുവിന്റെ സ്റ്റോറിയാണ് അതിനകത്ത് വരുന്നത്. സ്റ്റോറി ഓഫ് ജീസസ്, യേശുവിനെ കുറിച്ച്, ക്രിസ്തു സംഭവം, യേശു ക്രിസ്തു ചെയ്തു, അതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പക്ഷേ വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന ക്രിസ്ത്യാനിത്വത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ശിഷ്യത്വത്തിന്റെ പാതയിലൂടെ ഒരു വളർച്ചയാണ്. കാരണം ക്രിസ്ത്യാനിത്വം ഒരു ഫിലോസഫിയല്ല, മാർക്സിസം ഒരു ഫിലോസഫിയല്ല. എനിക്കൊരു മാർക്സിസ്റ്റ് ആകണമെങ്കിൽ മാർക്സിയൻ അനാലിസിസ് ഞാൻ വിശ്വസിക്കുകയും ഗ്രഹിക്കുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ മതി. മാർക്സോ മാർക്സിസ്റ്റുകളായിട്ടോ മറ്റൊരാളുടെ സംസർഗമോ കൂടാതെ പോലും വേണമെങ്കിൽ എനിക്കൊരു മാർക്സിസ്റ്റ് ആകാൻ പറ്റും. പക്ഷെ ക്രിസ്ത്യാനിത്വം അങ്ങനെ പറ്റത്തില്ല. കാരണം അതുപോലെ മാർക്സിസം പോലൊരു ഫിലോസഫി അല്ല ക്രിസ്ത്യാനിത്വം. അങ്ങനത്തൊരു വ്യക്തിയുമായുള്ള ബന്ധമാണ്, യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെ ആ ഒരു ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ട് ഉള്ള ബന്ധം കൂടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിക്കുന്നവരുള്ള അടിസ്ഥാന വേദോപദേശം പഠിച്ചത് കൊണ്ടും ഒരാൾക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. നമുക്കിന്ന് പറ്റിയിരിക്കുന്ന പ്രശ്നം യേശുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം യേശുവിനെ കുറിച്ചുള്ള ആശയങ്ങൾ കൊടുക്കുന്നതാണ്. ജോമർക്കി എന്ന് പറയുന്ന ഒരു റൈറ്റർ അദ്ദേഹത്തിന്റെ ജിയോളജിയെ കുറിച്ചുള്ള പുസ്തകം പറഞ്ഞിട്ടുണ്ട്. പരീക്ഷന്മാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ദ പാരസിസ് ഗെയിം മോർ ഇമ്പോർട്ടൻസ് അബൌട്ട് ദി ഐഡിയ ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് ഹിംസെൽഫ്. ദൈവത്തെക്കാൾ കൂടുതൽ അവർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു ദൈവത്തെ കുറിച്ചുള്ള ആശയങ്ങൾ. ശുദ്ധീകരിക്കാൻ അവർക്കാണെന്ന് പറഞ്ഞ ദൈവം നേരെ മുന്നേ വന്നിരിക്കുമ്പോഴും അവര് എന്താണ് പറയുന്നത്, ഞങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ പറഞ്ഞു. യേശു എന്ന വ്യക്തിയുടെ അപ്പുറത്തല്ല ഒന്നും. അപ്പോൾ യേശുവിനെ ആ രീതിയിൽ അറിയാതെ ശിശുത്വത്തിന്റെ പാതയിലൂടെ യേശുവിനെ പകർന്നു കിട്ടാതെ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനാകുവാനാണ് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അതാണ് വാസ്തവത്തിൽ ദൈവം വിഭാവനം ചെയ്തത്. യേശു എന്താ ചെയ്യുന്നത്? യേശു ശിഷ്യന്മാർക്ക് കുറേയേറെ ആശയങ്ങൾ കൊടുക്കുകയല്ലായിരുന്നു, യേശു ശിഷ്യന്മാരെ വിളിച്ചിരുത്തി കുറേയേറെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഇതൊക്കെയാണ് നമ്മൾ ഞങ്ങൾക്ക് വിശ്വസിച്ച് നീ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചുള്ള കാര്യമല്ലായിരുന്നു. ജീസസ് വാസ് നോട്ട് ജസ്റ്റ് ഗിവിംഗ് സം കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ ടു ഹിസ് ഡിസൈപ്പിൾസ്, ഹി വാസ് ഗിവിംഗ് ഹിംസെൽഫ്. അവൻ അവനെ തന്നെയായിരുന്നു കൊടുത്തത്. യേശു അവന്റെ ശിഷ്യന്മാർക്ക് തന്നെ തന്നെ കൊടുക്കുകയാണ്. യേശുവിന്റെ ആ ശിഷ്യത്വത്തിന്റെ വളരെ ദൃശ്യത്തിന്റെ വളർച്ച യേശു അവന്റെ ശിഷ്യന്മാർ, അവന്റെ ശിഷ്യന്മാർ കണ്ണിലപ്പോന്മാർ, അപ്പോസ്തലന്മാര് ആ യേശുവിനെ ആർക്ക് പകർന്നു കൊടുക്കുകയാണ്? തിമോത്തിയോസിനും തീത്തോസിനും പോലെയുള്ള രണ്ടാം നിരയിലുള്ള ആ എന്താ ദൈവികരായിട്ടുള്ള സഭാപിതാക്കന്മാർക്ക്, അവർ മറ്റേ ചർച്ച് ഫാദേഴ്സിന്, അവർ അവരുടെ ശിഷ്യന്മാർക്ക്, അവരുടെ ശിഷ്യന്മാർക്ക് ശിശുത്വം ഇങ്ങനെ പകർന്നു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വിശ്വാസ തലമുറകളിലേക്ക് മാറുന്ന ഒരു പൗരത്യമായ രീതിയാണ്, അതാണ് വേദപുസ്തകം കാണുന്നത് ചെയ്തത്. യേശു തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ശിഷ്യരായി കഴിഞ്ഞു. യേശുവിന് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അത്രയും പേരെ ശിഷ്യന്മാരാക്കാൻ കഴിയുമെന്ന് എനിക്ക് ചിന്ത ചെയ്തു. അങ്ങനെയല്ല യേശു ഉദ്ദേശിച്ചത്. ഒരു നല്ല ഇടയൻ ആളുകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ്, നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതാണ് യേശു അതാ ചെയ്തത്. അവൻ ജീവനെ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഒരു ഗുരുശിഷ്യന്മാരെ ഉണ്ടാക്കുന്നത്. ആ ഗുരുവിന്റെ അനുയായികൾ അവരുടെ ശിഷ്യന്മാർക്കും അതുപോലെ തന്നെയുള്ള പകർന്നു കൊടുക്കുന്ന ഉപദേശങ്ങളല്ല എന്നാണ്. അവർ തന്നെയാണ് പൗരസ്വന്തിലുള്ളത്. മൂന്ന് തത്വങ്ങളിലേക്ക് രണ്ടാം അധ്യായം അതിന്റെ
എട്ടാമത്തെ വാക്യത്തിൽ തെസ്സലോനിയൻസ്
ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനം കൂടെ വെച്ചു വരുവാൻ
ഒരുക്കമാണ് ഞങ്ങൾ വെറുതെ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചിട്ട് പോകാൻ വേണ്ടി വന്നവരല്ല നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ തന്നെ നിങ്ങൾക്ക് വെച്ചു തരുവാൻ ഒരുക്കമുള്ളവരായിരുന്നു എന്ന് പൗലോസ് പറയണം പൊടുക്കുന്ന ഉപദേശമൊക്കെ അപ്പോൾ കുറെ ഉപദേശ സംഹിതങ്ങൾ കൊണ്ടോ ഗിരിപ്രഭാഷണം കൊണ്ടോ അല്ലെങ്കിൽ പൂർണ്ണ വചനത്തിന്റെ പ്രഘോഷണം കൊണ്ടോ പൂർണ്ണ സുവിശേഷ സത്യങ്ങളുടെ പ്രഘോഷണം കൊണ്ടോ മാത്രം എന്തുണ്ടാകത്തില്ല യേശുവിന് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല യേശുവിനെ സൂക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല അവർക്ക് യേശുവിനെ തന്നെ വേണമായിരുന്നു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അവർക്ക് പറഞ്ഞു എന്നെ തിന്നുന്നവൻ എന്നിവർ ജീവിക്കും യേശു അവർക്ക് കൊടുക്കുന്നത് തന്നെ തന്നെയാണ് അപ്പോൾ ശിഷ്യത്വത്തിന്റെ വഴി എന്ന് പറയുന്നത് ശിഷ്യത്വത്തിന്റെ പാത എന്ന് പറയുന്നത് എന്താണ് ഗുരു തന്നെ തന്നെ ശിഷ്യനെ കൊടുക്കുന്നതാണ് യേശുവിനെ പകർന്നു കൊടുക്കുകയാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ പകർന്നു കൊടുത്തു ആ ശിഷ്യന്മാർ യേശുവിനെ ആർക്ക് പകർന്നു കൊടുക്കുന്നു അവരുടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു അവർ യേശുവിനെ അടുത്ത ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നു ആ ഒരു പകർച്ച എന്നാൽ ഇന്നത്തെ പ്രശ്നം അറിയാമോ ഇന്ന് നമ്മൾ ഉപദേശം കൊണ്ട് ശിഷ്യന്മാരെ സൃഷ്ടിക്കാൻ നോക്കുന്നതാണ് അതാണ് വാസ്തവത്തിൽ ഇന്ന് ക്രിസ്ത്യാനിക്ക് ഇത്ര പാപ്പരത്വം ഉണ്ടാകാൻ കഴിയും നമ്മൾ ആളുകളെ പഠിപ്പിക്കാൻ പറഞ്ഞു വിടുകയാണ് ഞാനൊരു സ്റ്റോറി വിളിച്ചിരിക്കുന്നുണ്ട് ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു ചേട്ടനും അനിയനും ചേട്ടനും എന്ന് പറയുന്നത് ബ്രദേഴ്സ് ഓൺ ബ്രദേഴ്സ് അല്ല ഏറ്റവും പ്രായമുള്ള ഒരു ചെറുപ്പം ഒരു കൊച്ചുപയ്യനും ചുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനും കൂടെ നിൽക്കുകയാണ് അപ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്ത് നിൽക്കുന്നു നമ്മുടെ ചേട്ടൻ ചോദിച്ചു മൂത്താവ് ചോദിച്ചു മനുഷ്യ സ്കൂട്ടർ ഓടിക്കാൻ കഴിയും ഞാൻ പറഞ്ഞില്ല ആ അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അയാൾ കീ എടുത്ത് കൊടുത്തു സ്റ്റാൻഡിൽ നിൽക്കാൻ പറഞ്ഞു ഈ ഹോളിൽ കീ ഇട്ടു എന്നിട്ട് നീ ന്യൂട്ടിൽ നിൽക്കാൻ പറഞ്ഞു കിക്ക് ചെയ്യാൻ പറഞ്ഞു കിക്കറുകൊണ്ട് കിക്ക് ചെയ്തു സ്റ്റാർട്ടായി കഥ കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്നിൽ ഈ പയ്യനെ എടുത്തി പുറകിൽ എങ്ങനെ കയറിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്ലച്ച് പിടിച്ചുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് പെരിയ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ എക്സ്പ്രഷൻ കൊടുത്താൽ അവൻ ഈ പറയുന്നതെല്ലാം നേരത്തെ വണ്ടി ഓടിച്ച് തുടങ്ങി കുറെ ഓടി ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ആയി കറക്റ്റ് ആയിട്ട് അവൻ ഓടിച്ചു ഒരു അഞ്ച് കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെയായി ഒരു ചായക്കട കൊണ്ട് ചായ കുടിച്ചുകൊണ്ട് ചായ കുടിക്കാനുള്ള ഇറങ്ങി ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ അനിയും പറഞ്ഞു ചേട്ടാ ഇത്രയും നാളെ നേരം ഞാനല്ലേ വണ്ടി ഓടിച്ചു ഞാൻ കൂടെ തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ഓടിച്ചു അയ്യോ ഞാൻ എനിക്ക് ഓടിക്കാന്ന് പറയുന്നില്ല എനിക്ക് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ എനിക്ക് ഞാനിതൊരു വണ്ടി ഞാനിതൊരു സ്കൂട്ടർ ഓടിച്ചിട്ടേ ഇല്ലേ എനിക്ക് എന്താ കേട്ടത്തുള്ളൂ പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ അങ്ങനെ പഠിപ്പിക്കുക അങ്ങനെ ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നതാണ് ഇന്നിപ്പോൾ നമ്മളുടെ ക്രിസ്ത്യാനിത്വം നമ്മുടെ ക്രിസ്ത്യാനിത്വം നമ്മുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ ആകാനുള്ള പ്രശ്നം എന്നാണെന്നറിയാമോ സ്കൂട്ടർ ഓടിക്കാത്ത അമ്മമാര് സ്കൂട്ടർ ഓടിക്കാൻ അനിയന്മാരെ പഠിപ്പിക്കുന്നു അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ലിങ്ക് നഷ്ടപ്പെടാനായിട്ട് പാടില്ല ജീസസ് അപ്പോസ്തലസ് തിമോത്തി ചപ്പാദേഴ്സ് ഡിസൈപ്പിൾസ് ഡിസൈപ്പിൾസ് ആ ഒരു ലിങ്ക് ഇതിനിടയ്ക്ക് ഞാൻ കയറി നിൽക്കണം ഡിസൈപ്പിളായിട്ട് എന്നിട്ട് മാത്രമേ എനിക്ക് പ്രഘോഷിക്കാൻ പറ്റൂ ഇതിന് ഒരു കണ്ണിക്ക് മാത്രമേ പ്രൊക്ലമേഷനുള്ള അവകാശമുള്ളൂ ഈ ശിഷ്യത്വത്തിന്റെ ഈ കണ്ണിലുണ്ടല്ലോ യേശുവിന്റെ അപ്പോസ്തലന്മാരെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർ തിമോത്തിയോസ് അവരുടെ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാരെ ഇങ്ങനെ തലമുറകളായിട്ട് പടർന്നു വരുന്ന ഈ കണ്ണിക്കകത്ത് ഞാനൊരു ഡിസൈപ്പിളായിട്ട് കയറി നിൽക്കുന്നില്ല എങ്കിൽ എനിക്ക് പ്രഘോഷിക്കുവാനുള്ള അവകാശമില്ല എന്താ എല്ലാവരും ഉണ്ടായിരിക്കും ആ ശിഷ്യത്വത്തിന്റെ അതുകൊണ്ടെന്നാണെന്ന് അറിയാമോ അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ നമ്മളിപ്പോ ഇപ്പം ഞാനിപ്പോ ഒരു തുടങ്ങി ഒരു വാചകനെ പറഞ്ഞുണ്ട് ഞാൻ നമ്മളുടെ പകുതി തുടയാണ് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുന്നു നമ്മളാണ് എന്ത് പറഞ്ഞത് നമ്മളെന്നെ പറഞ്ഞു മോനെ എന്നെ നോക്കരുത് കേട്ടോ എന്നെ നിനക്ക് അനുഗമിക്കാനൊന്നും പറ്റത്തില്ല നീ ആരെ അനുഗമിച്ചോളാം ഒരു 12,000 വർഷം മുമ്പ് ഒരാൾ ജീവിച്ചിരുന്നു അങ്ങേനെ നോക്കി ജീവിച്ച കൊള്ളാം നീ എന്നെ നോക്കല്ലേ എന്നെ നോക്കിയാൽ ഞാൻ പോകും നീയും പോകും അപ്പൊ അതുകൊണ്ട് ആരെ നോക്കിക്കോളാം ഈ 2,000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളെ നോക്കിക്കോളും പത്തോസും യോഗനാരും കൂടെ എഴുന്നേറ്റ് നിന്ന് സുന്ദരം ഗോപുരത്തിന്റെ അടുത്തു നിന്നാ പറയുന്നത് മണ്ഡപത്തിൽ നിന്നുകൊണ്ടെന്താ പറയുന്നത് ഞങ്ങളെ നോക്കുക നമുക്ക് ആ സങ്കടം എന്തുകൊണ്ടില്ല കാരണം നമ്മൾ ഈ കണ്ണിയിലേക്ക് കയറിയിട്ടില്ല. ശിശുത്വത്തിന്റെ ആ കണ്ണിയിലേക്ക് കയറാതെ പ്രഘോഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യേശുവിനെ നോക്കിക്കാണാൻ. ഞാൻ പറയട്ടെ, ചരിത്രത്തിലെ യേശുവിനെ ജനങ്ങൾക്ക് അങ്ങനെ നോക്കിക്കാണാൻ പറ്റത്തില്ല. ചരിത്രത്തിലെ യേശുവിനെ എന്നിലൂടെ മാത്രമേ എന്റെ ചുറ്റും നിൽക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മള് 2000 വർഷം മുമ്പോട്ട് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും അങ്ങനെ യേശുവിനെ കണ്ടെത്താൻ കഴിയത്തില്ല. യേശുവിനെ കണ്ടെത്തണമെങ്കിൽ എന്നിലൂടെ അവൻ യേശുവിനെ കാണണം. അതിനാണ് ഞാൻ ഈ ശിഷ്യത്വത്തിന്റെ കണ്ണിയിൽ ഒരു കണ്ണിയായി ചേർന്ന് നിന്നുകൊണ്ട് വേണം ശിഷ്യത്വത്തിന്റെ പ്രഘോഷണം നടത്താനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പ്രഘോഷിക്കാനുള്ള അവകാശം നമുക്ക് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാറി നിന്ന് പഠിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എന്റെ അനുകാരിയാകുവീൻ എന്ന് പറയുവാനുള്ള സഞ്ചേടമാണ് ഇത് നമുക്ക് ആവശ്യമായത്. എന്റെ ഡിസൈപ്പിളാണ്, എന്നെ നീ അനുഗമിക്കും, എന്നെ നീ നോക്ക് എന്ന് പറയുവാൻ കഴിയുന്ന ഒരു വലിയ ഒരു ഒരു അങ്ങനെയുള്ള ഒരു ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പം, ആ ശിഷ്യത്വത്തിന്റെ ആ കണ്ണിയിൽ നമ്മുടെ കൂടെ വിളങ്ങിച്ചേരുന്ന ഒരു സ്റ്റേജ് നമുക്ക് എത്തുന്ന വിഷയം. അതുകൊണ്ടെന്താണ് നമുക്ക് എന്റെ അനുകാരികളാകുമി എന്ന് പറയാനുള്ള തന്റമില്ലാതെ നമ്മൾ പറയുന്നത് ശിഷ്യനാകണ്ടാണ്. ശിഷ്യത്വത്തിന്റെ കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ വിശ്വാസിയായ മതിയാണ്. ശ്രീ വിശ്വാസിയാണോ? നമുക്ക് താൻ ചോദിക്കുന്ന ചോദ്യമാണ് വിശ്വാസിയാണോ? ഞാൻ പറഞ്ഞ എല്ലാവരും വിശ്വാസികളാണ്, എന്തെങ്കിലും ഒന്നും ഇല്ലേ, എന്തെങ്കിലും ഒന്നും എല്ലാവരും വിശ്വസിക്കുക, അവരെല്ലാം വിശ്വാസികളെന്ന് പറയാൻ പറ്റും ഇല്ല. ഇവിടെ ശിഷ്യത്വം ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനിത്വം പ്രചരിപ്പിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് കൊണ്ട് വിശ്വാസിയാക്കാനായിട്ട് ആളുകളെ നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താണെന്നറിയാമോ, ശരിക്കും ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ ക്രിസ്ത്യാനിത്വത്തിന് വളരാൻ കഴിയാതെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ആദ്യം തന്നെ പഠിച്ച കാര്യമാണ്, ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ തന്നെ അവൻ ആരായാലും വെച്ചുകൊള്ളൂ, ശിഷ്യനായാലും വെച്ചുകൊള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും തിരഞ്ഞെടുക്കാനുള്ള ഒന്നല്ല. ഓക്കെ, ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ, അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒഡീസേ യേശു ക്രിസ്തുവിന്റെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെയാണ് ഓപ്ഷൻ? ഒന്ന്, സാധാരണ വിശ്വാസിയായിരിക്കുക. രണ്ട്, ശിഷ്യനായിരിക്കുക. മൂന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. There is only one thing you can do. ശിഷ്യനാവുക എന്നുള്ളത് അല്ലാതെ വേറെ ഒന്നുമില്ല. ശിഷ്യനാകാതെ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാനേ കഴിയത്തില്ല. ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രഥമ നടപടിയാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്, പ്രഥമ നടപടി. അതുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ടും ചെയ്യാൻ വയ്യാത്തത് നമ്മൾ പറയുന്നത് വിശ്വസിച്ചാൽ മതിയെന്ന്. വിശ്വസിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നു, പക്ഷെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നമുണ്ട്. എന്തായി വിശ്വസിക്കുന്നത്? നമ്മൾ ഒത്തിരി വസ്തുതകൾ പഠിപ്പിക്കുന്നു യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നമ്മൾ ദയവായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അല്പം ഒരു ഷോക്ക് പോലെ ആദ്യം തോന്നിയില്ല. നമ്മൾ പറയാൻ പോട്ടെ, നമ്മളിന്ന് വാസ്തവത്തിൽ യേശുവിനെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ച് ആളുകൾ എന്ത് ചെയ്യുകയാണ്? പഠിപ്പിക്കുക, അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. നമ്മൾ വിശ്വസിക്കുക വിശ്വസിക്കുന്നതാണ് പറയുന്നത് അല്ലേ? അങ്ങനെ ഒത്തിരി വസ്തുതകൾ പറഞ്ഞിട്ട് ആ വസ്തുതകൾ അംഗീകരിക്കുന്നവരെല്ലാം നമ്മൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ വിശ്വാസിയാക്കണം. ഞാൻ വിശ്വാസിയുടെ കാര്യം പറയാം. അങ്ങനെ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണെന്നും ക്രിസ്തുവിൽ രണ്ടാമനാണെന്നും വചനമാണെന്നും വചനം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഇറങ്ങി വന്ന ജഡമായി മനുഷ്യരുടെയും പാർത്തുന്നു, കന്നികഴി ജനനം എടുത്തുന്നു, 33 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേക്കെന്നും സ്വർഗത്തിലേക്ക് കരകളിപ്പോയെന്നും കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ സ്വീകരിക്കുവാനായിട്ട് വീണ്ടും വരുന്നെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് വിശ്വാസം നമുക്ക് സമയം കൂടിയാണ്, പല പ്രയാസമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയുന്ന സകല കാര്യങ്ങൾ വിശ്വസിക്കുന്നതാണ്, പക്ഷെ ഞാൻ പറഞ്ഞത് പിശാചിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ പിശാചി ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്, ഒരു പരിധിയിൽ നമ്മളെക്കാൾ നന്നായി വിശ്വസിക്കുന്നുണ്ട്. അവൻ യാത്രയിലെ കാര്യത്തിൽ പറയുന്നത് അവനെന്തിരുന്നുണ്ട്, വിശ്വസിക്കുകയും ചെയ്യുന്നു, വിറക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഒട്ടുമില്ലാത്ത കാര്യം ദൈവമയമാണ്. അവനെന്നുണ്ട് പിശാചി തന്നെ അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്ന വേദപുസ്തക വാക്കിനെ തന്നെ നമ്മൾ റീഡിഫൈൻ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. വസ്തുതകൾ വിശ്വസിക്കുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്, വേദപുസ്തകത്തിന്റെ വിശ്വാസം. വേദപുസ്തകത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ബുദ്ധിപരമായി വിശ്വസിക്കുന്നതല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശുവിന്റെ സത്യങ്ങളോട്, യേശു ക്രിസ്തുവിന്റെ യാഥാർത്ഥ്യത്തോട്, ക്രിസ്തു സംഭവത്തോട് അനുസരണം കൊണ്ട് മറുപടി പറയുന്നതാണ്. Yes, Lord, I accept in the name, I obey in the name of the Vasudha Vishwa. Vishwajim, I accept. Vishwajim, I accept.
ഒബേ ചെയ്യുന്നില്ല.
ഈ വേദവസ്തുത യാഥാർത്ഥ്യങ്ങളെ വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുന്നവർ അനുസരിക്കുന്നവരെ അങ്ങനെ എന്നാണ്, രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്.
വിശ്വസിച്ച് അനുസരിക്കുന്നതാണ് വാസ്തവത്തിൽ ശിഷ്യത്വത്തിന്റെ പാത എന്ന് പറയുന്നത്. വിശ്വസിച്ച് അനുസരിക്കുന്നതാണ് ശിഷ്യത്വത്തിന്റെ പാത, അല്ലാതെ വിശ്വസിക്കുന്നത് മാത്രം.
വിശ്വാസിയാണ് ഇപ്പം ഈ മതാശേഷി 28 അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ 28 അധ്യായം 20 വാക്യത്തില് Matthew 28:20 ആ ഭാഗം നമ്മൾ വീണ്ടും വീണ്ടും പലപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സർവജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. വിശ്വാസി ആരാൻ വിശ്വസിച്ചാണ്, പക്ഷെ ശിഷ്യനാകണമെങ്കിൽ പ്രമാണിക്കണം. വിശ്വാസിയാകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വസ്തുതകൾ വിശ്വസിച്ചാൽ മതി. പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങൾ ജനങ്ങളെ ശിഷ്യരാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്ങനെ വേണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സർവജാതികളെയും ശിഷ്യരാക്കുന്നു. അപ്പോൾ അവൻ കൽപ്പിച്ചതിനെ പ്രമാണിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ശിഷ്യത്വത്തിന്റെ, അല്ലെങ്കിൽ അതാണ് പ്രമോഷണം. അവൻ കൽപ്പിച്ചതിനെ പ്രമാണിക്കുന്നത്, കൽപ്പിച്ചതിനെ പറഞ്ഞ് കൽപ്പിച്ച് ചിലതൊന്നുമല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഞാൻ നിങ്ങൾ കൽപ്പിച്ചതൊക്കെയും റിഡക്ഷൻ സൈറ്റിന് പോകരുത്. പലപ്പോഴും നമ്മൾ എന്താ പറയാമോ, വി ഓൾവേസ് വിൽ ഫോർ സെയിൽ അല്ലെ, എപ്പോഴും സെയിൽ നോക്കിയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. പക്ഷെ റിഡക്ഷൻ സൈറ്റിൽ പോയി സാധനം വാങ്ങി കഴിഞ്ഞാൽ പ്രോബ്ലം അതിന് ഗ്യാരണ്ടി ഇടുന്നുള്ളത് ഇല്ലേ. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മെനി ഓഫ് ദ പീപ്പിൾ ദേ ഫെയിൽ ഇൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻ ലിവിംഗ് ബിക്കോസ് ദേ ഗോ ഫോർ ദ റിഡക്ഷൻ സെയിൽ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ ഒരിക്കലും ചെറുതാക്കി കാണാൻ പറ്റുന്നതല്ല. വി ഹാവ് ടു ഒബേയ് വാട്ടെവർ ഹി ഹാസ്. അവൻ കൽപ്പിച്ചത് ഒക്കെയും ഫുൾ പ്രൈസ് കൊടുത്ത് വേണം വാങ്ങിക്കാൻ. ഫുൾ പ്രൈസ് കൊടുത്താൽ ഇറ്റ് ഇസ് ഗ്യാരണ്ടി. ഫുൾ പ്രൈസ് കൊടുത്തിട്ട് നിങ്ങൾ പറയാം, കർത്താവ് ഞാൻ ഇതെല്ലാം നോക്കി ഇതിൽ പോകുന്നത് ആൻസർ ചെയ്യും, അത് എന്താ ഇത് കാര്യം എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ വേണ്ടി ഉള്ള ഒരുക്കത്തോടുകൂടെ വേണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. വിശ്വസിക്കാൻ വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ, ബുദ്ധിപരമായി വിശ്വസിക്കാൻ വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പക്ഷെ റിഡക്ഷൻ സൈഡിൽ പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം അതിന് ഗ്യാരണ്ടി ഇടുന്നുള്ളതാണ് ഇല്ലേ. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മെനി ഓഫ് ദ പീപ്പിൾ ദേ ഫെയിൽ ഇൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻ ലിവിംഗ് ബിക്കോസ് ദേ ഗോ ഫോർ ദ റിഡക്ഷൻ സൈഡ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ ഒരിക്കലും ചെറുതാക്കി കാണാൻ പറ്റുന്നതല്ല. We have to obey whatever he has. അവൻ കൽപ്പിച്ചത് ഒക്കെയും ഫുൾ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കാം. ഫുൾ പ്രൈസ് കൊടുത്താൽ ഇറ്റ് ഇസ് ഗ്യാരണ്ടി. ഫുൾ പ്രൈസ് കൊടുത്തിട്ട് നിങ്ങൾ പറയാം, കർത്താവ് ഞാൻ ഇതെല്ലാം നോക്കി ഇൻ്റെ ഗോൾഡ് ആൻസർ ചെയ്യും, അത് എന്താ ഇത് കാര്യമെന്ന് നമ്മൾ പറയും. അതുകൊണ്ട് ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ വേണ്ടി ഉള്ള ഒരുക്കത്തോടുകൂടെ വേണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. വിശ്വസിക്കാൻ വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ, ബുദ്ധിപരമായി വിശ്വസിക്കാൻ വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പ്രമാണിക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും വില കൊടുത്തേ പറ്റുള്ളൂ. വിശ്വസിക്കണമെന്ന് വിശ്വസിക്കണമെന്ന് വിശ്വസിക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒട്ടും വില കൊടുക്കേണ്ടി വരുന്നില്ല. പണ്ട് കാലത്തൊക്കെ വില കൊടുത്തവരുണ്ട് വിശ്വാസത്തിന്റെ പേരിലൊക്കെ. പക്ഷെ ഇന്ന് വില കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാന വേദോപദേശങ്ങൾ 50-42-43-44 വാക്യങ്ങൾ നമ്മൾ കാണുന്ന ഈ അടിസ്ഥാന വേദോപദേശങ്ങളിലെ ഓരോ കാര്യങ്ങളും ആരോ ചോദിക്കും. അതിലേതെങ്കിലും ആചരിക്കുന്നത് അല്ലെ, ഏതെങ്കിലും ചെയ്യുന്നതിന് നമ്മൾ എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടോ? ഇന്ന് രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അര കൈപോകരുത് മൊത്തമല്ല. ചിലവൻ അത് ചെവി തുടങ്ങിയതാണോ എന്നുള്ള മനുഷ്യന് സംശയം തോന്നത്തക്ക രീതിയിലുള്ള ഒരു കൈപൊക്കൽ കൊണ്ട് നമ്മൾ രക്ഷ പരിപാടി ചെയ്യുന്നത്. ഇനി സ്നാനം തന്നെ ആലോചിച്ച് ചോദിക്കുന്നു, ഞാൻ സ്നാനപ്പെട്ട സമയത്ത് ഞാൻ ഒളിച്ചുപോയി സ്നാനപ്പെട്ടതാണ്. അത് ഒളിച്ചുപോയത് പേടിച്ച് ആരെ പേടിച്ചാണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തല്ല് കിട്ടുമെന്നുള്ളതിനേക്കാൾ എന്നെ സ്നാനപ്പെടുത്തുന്നോ ചിലപ്പോൾ തല്ല് വാങ്ങിച്ചേനെ. ആ പേടിയിലാണ് ഞാൻ പൊളിച്ചു പോയി സ്നാനപ്പെടുന്നത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല, എന്നെ സ്നാനപ്പെടുത്തിയാൽ അടി ഉറപ്പാണ്. എനിക്കല്ല, ഞാനല്ലാതെ അടി ഉറങ്ങിക്കുന്നുണ്ട്, വിശ്വസിച്ചതിന്റെ പേരിൽ തന്നെ അടി ഉറങ്ങിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഡ്രസ്സ് അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ബാപ്റ്റിസം അവിടെ സ്നാനത്തിന്റെ തൊട്ടിയിൽ അതിനടുത്ത് ചെന്നിട്ട് എന്റെ ഡ്രസ്സ് വാങ്ങി അവന്റെ ഡ്രസ് ഇട്ട് സ്നാനപ്പെട്ടിട്ട് തിരിച്ച് എന്റെ ഡ്രസ്സ് ഇട്ട് വീട്ടിൽ പോയാണ്. എനിക്ക് കോസ്റ്റ്. പക്ഷെ ഇന്നിപ്പം സ്നാനം എന്ന് പറയുന്നത് ബിരിയാണി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ആഘോഷകരമായ ഒരു കാര്യമാണ്. ഓക്കെ, കൊടുത്തു എനിക്ക് ആർക്ക് ഭക്ഷണം കൊടുക്കുന്നു എനിക്ക് യാതൊരു പ്രയാസമില്ല, നല്ലതാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞത് ഇനി അതല്ല, ഇന്ന് നമ്മൾ ഈ ഞാൻ ഈ അടിസ്ഥാന വേറെ മാത്രമാണ് പറയുന്നത്, വേർപെട്ടു. എന്തിന്ന് വേർപാട്? ഏത് ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നവരും സഞ്ചരിക്കുന്നവർക്കും എന്താണ് മാറി ഉരുകോ കമ്മലി ഉരുകോ ചെയ്ത് കഴിഞ്ഞാൽ വേർപെട്ടവളാകാം, അല്ലെങ്കിൽ വേറെ ഡ്രസ് മാറ്റി ഡ്രസ്സിന്റെ കളം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വേർപെട്ടവനാണ്, കളർ വെള്ളയാക്കിയാണോ? വി ആർ നോട്ട് പേയിങ് എ കോസ്റ്റ്. ആന്തരികമായ കാര്യങ്ങളൊന്നും നാടി ചോദിക്കുന്നില്ല. ഇനി അതല്ല, ഉപദേശം എന്ന് പറയുമ്പോഴത്തേക്ക് വേദോസത്തിൽ ഏതെങ്കിലും ഒരു വാക്യം വായിച്ചിട്ട് മനസ്സിൽ തോന്നുന്നത് എല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ഉപദേശമായിട്ട് കണക്കാക്കുന്നത് ഇല്ലേ? കൂട്ടായ്മ നമുക്ക് തന്നെ അറിയാം, കൂട്ടായ്മ എന്തിനു വേണ്ടിയാണെന്നുള്ളത്. നമ്മൾ കൂട്ടായ്മ കൂടി കഴിയുമ്പോഴത്തേക്ക് ആരെ കുറിച്ച് എല്ലാം കുറ്റം പറയാമോ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പലപ്പോഴും മീറ്റിംഗിൽ വെച്ചല്ല, ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ് പോകാനാണ്. പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞാൽ അവിടെ പോവുകയില്ല ഇല്ലേ? എന്തിനാ? അപ്പൊ കൂട്ടായ്മ എന്തിനു വേണ്ടിയാണ്? ചുമ്മാ കുന്നായ്മ ഇവിടെ എല്ലാം ഇല്ലേ? മീറ്റിംഗിന് ഒരു മിനിറ്റ് ക്ലോക്ക് പ്രവർത്തനങ്ങൾ മാറാനായിട്ട് സമ്മതിക്കത്തില്ല. പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞാൽ അത് വീട്ടിൽ പോകണ്ടോ? അത് പോവുകയില്ല. പോയി പോകാതൊന്നും ആത്മീയ കാര്യങ്ങളൊന്നും ഇവർക്ക് ചർച്ച ചെയ്യണം ഒന്നുമല്ലോ. അപ്പോൾ കൂട്ടായ്മ എന്ന് വാദത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയല്ല പിന്നുള്ളത് കർത്താവിന്റെ മേലുള്ള കാര്യം. ഏത് കരഞ്ചന്തക്കാരനും കള്ളക്കണക്ക് എഴുതുന്നവനും എന്താ ഏത് വഞ്ചകനും സഹോദര ദ്രോഹിക്കും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നവനും തിരുവത്താഴ്ച ഒഴുക്കുകയും കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കോസ്റ്റ്. ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപായത്താൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കേണ്ടി വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ അനുസരിക്കുന്നതിന് ഇന്ന് വാസ്തവത്തിൽ നമ്മൾ ഒരു വിലയും കൊടുക്കുന്നില്ല. നമ്മൾ ഉപദേശങ്ങൾ ഒരു മനുഷ്യന് വിശ്വസിക്കാം അതിന്റെ ആചരണത്തിന് വലിയ കോസ്റ്റ് കൊടുക്കേണ്ടി വരുന്നില്ല. ചിലർ കൊടുക്കുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞത്. പക്ഷെ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ ഇത് റിയൽ കോസ്റ്റ്, ഇറ്റ്സ് റിയൽ കോസ്റ്റ്. നമുക്കൊന്നും ഈ ഉപദേശങ്ങളുടെ ആചരണത്തിൽ നമുക്കൊന്നും കാര്യങ്ങൾ നഷ്ടപ്പെടുന്നില്ല. എന്നാൽ കൽപ്പനകളുടെ അനുസരണത്തിൽ എപ്പോഴും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്, എപ്പോഴും നമുക്ക് നഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ട്. കർത്താവിന്റെ കൽപ്പനകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ ഈ കൽപ്പന എന്നുള്ള വാക്കിനെ കൂട്ടിക്കൊടിക്കുന്നു. കൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ എന്തേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടു. അതെ, രക്ഷിക്കപ്പെടുന്ന ജീവിതത്തെ കുറിച്ച് ഒന്നാണ് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച്. പിന്നെ അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇടപാട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ നമ്മുടെ നോക്കത്തിൽ എന്തേ ഉള്ളൂ, കർത്താവിന്റെ കൽപ്പന ഞാൻ ഇല്ലേ? പ്രിയമുള്ളവരെ, സ്നാനപ്പെടുത്തുക എന്നാണ് കർത്താവ് പറഞ്ഞത്. സ്നാനപ്പെടുക എന്നുള്ള കൽപ്പന അനുസരിച്ച് ശിഷ്യന്മാർ പറഞ്ഞതാണ്. നമ്മൾ തിരുവെടുത്തുകളെ അറിയാതിരിക്കാൻ എന്നാ നഷ്ടപ്പെട്ടു പോകുന്നു പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ ആ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ കർത്താവിന്റെ കൽപ്പന എന്നുള്ള ഒരൊറ്റ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ കൽപ്പനയുടെ മുന്നിൽ നമ്മൾ മറന്നു പോവുകയാണ്. പക്ഷെ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നുപോയി. അതിനെ കർത്താവിന്റെ കൽപ്പനകളാണ്. ഗിരിപ്രഭാഷണത്തിൽ ഏതെങ്കിലും ഒരു കാര്യം അനുസരിക്കാൻ നിങ്ങൾ നോക്കി, യു ആർ ഗോയിങ് ടു പേ എ കോസ്റ്റ്. ഏത് കാര്യം കർത്താവിന്റെ കൽപ്പന കൊണ്ട് ഏത് കാര്യം നിങ്ങൾ അനുസരിക്കാൻ നോക്കിക്കോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടമുണ്ടാകും. പക്ഷെ ആ നഷ്ടം നമുക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എല്ലാവരെയും വിശ്വാസികളാക്കാൻ നോക്കുകയാണ്. അപ്പൊ ഒരു കാര്യം, എന്നാൽ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു വേണം ശിഷ്യനാണ്. ഒരു കാര്യം ഓർക്കണം, എല്ലാം പ്രമാണിച്ച് കഴിഞ്ഞ തക്കവണ്ണം ശിഷ്യനാണ്. അല്ല, എല്ലാം പ്രമാണിച്ച് കഴിഞ്ഞവനല്ല, പക്ഷെ എല്ലാം പ്രമാണിക്കാൻ തീരുമാനമെടുക്കുന്നവരെ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് എന്തൊക്കെ കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം, അത് അനുസരിക്കേണ്ടി വരുമ്പോൾ ഞാൻ എന്ത് വില കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു കണക്ക് കൂട്ട ഇല്ലാതെ നമുക്ക് ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുന്നതല്ല എന്ന് നോക്കണം. അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. യു ഹാവ് ടു പേ എ കോസ്റ്റ്. അപ്പൊ ആളുകൾ പലപ്പോഴും ഇത് പ്രസംഗിക്കുമ്പോൾ, ഞാൻ കുറെ ആളുകൾ പ്രസംഗിക്കുമ്പോഴത്തേക്ക് എന്ത് കോസ്റ്റ് കൊടുക്കണമെന്നല്ല പറയുന്നത്, എന്ത് വില കൊടുക്കണമെന്നല്ല, നിങ്ങൾക്ക് എന്തോ കിട്ടുമെന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ വലിയൊരു പ്രശ്നം. നമ്മൾ പ്രസംഗിക്കുമ്പോഴും യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നു കിട്ടുന്നു ഉറപ്പാക്കാതെ നിങ്ങളത് കൊടുക്കേണ്ടി വരുന്നു ആരും പറയുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ശിഷ്യനാക്കാനാണ് ആഗ്രഹിക്കണം, ആ ശിഷ്യത്വത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാനാണ് എന്ത് ചെയ്യണം ഉപദേശിക്കുന്നത്. ഒന്നാമതവർ പറയണം എന്തൊക്കെയാണ് യേശുവിന്റെ കൽപ്പനകളും എന്തൊക്കെയാണ് അനുസരിക്കേണ്ടി വരുന്നത്, അതവനെ പഠിപ്പിക്കണം. അതവനെ പഠിപ്പിച്ചിട്ട് വേണം അവൻ എന്തിലേക്ക് ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. നമ്മൾ പറയുന്നത് കർത്താവ് എന്ന് തരുമെന്നാണ്. തന്നെയല്ല, നമുക്ക് ഈ ആളുകളെ കൂട്ടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എങ്ങനെയെങ്കിലും ആളുകളെ ഒന്ന് നമ്മൾ വഴി നിർത്താനോ എന്റെ പ്രശ്നം കഴിയുന്ന കൂടുതൽ ആളുകളെ കൂട്ടുന്ന ആളുകൾ കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ എന്നോട് കൂടുതൽ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഞാനത് ഇത്രയും കാലം എപ്പോഴും കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ വെച്ചിരിക്കാൻ യേശു ക്രിസ്തുവിനോടും ചേർന്നുള്ള ഒരു ജീവിതം മഹാഭാവികൾ ഓഫർ ചെയ്ത് ലഭിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകളായ ഒരു വഴിവകി കിടക്കുന്ന കൂട്ടത്തില് നമ്മൾ ഇരുന്നിട്ട് അവനൊരു ഒരു നേരത്തെ ഊണ് വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ അവനോട് ഇരിക്കും ഒരു സമയത്തോടെ ലഭിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിച്ചു കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തോന്നി എന്നുള്ളതെങ്കിൽ അവനാരും ഇതുവരെ ഒന്നും സഹായിക്കാനില്ലാതെ വഴി കിടന്ന ഒരുത്തിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ലഭിക്കേണ്ട ആവശ്യത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ നമ്മൾ തന്നെയാണ് വാസ്തവത്തിൽ ഇതിന്റെ വില കുറച്ച് കാണിക്കുന്നത്. ഇത് ലഭിക്കേണ്ട കാര്യമല്ല. ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടേണ്ട ഒരു എന്നാ വ്യാജമരുന്നൊന്നുമല്ല മരുന്നുള്ളതല്ലോ ഇല്ലേ. ആരുടെയെങ്കിലും തല വെച്ച് കണ്ടാണോ വ്യാജമരുന്നൊന്നുമല്ല ശിക്ഷത്വം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കോസ്റ്റ്ലി. അത് അവൻ കോസ്റ്റ് കൊടുത്തു തന്നെ വാങ്ങിക്കേണ്ടതാണ്. ഇന്നത്തെ വലിയ പ്രശ്നം ഡിഗ്രി ഫോൺ ഓഫർ എന്ന് പറയുന്ന ദൈവത ഹിറ്റ്ലറുടെ കലയുടെ ജർമ്മനിയിൽ ജീവിക്കുന്ന ഹിറ്റ്ലറും ഹിറ്റ്ലറിന്റെ കയ്യാൽ രക്തസാക്ഷിയായി മരിച്ച ഡിഗ്രീസ് ഫോണോ എന്ന് പറയുന്ന ദൈവദാസം പറഞ്ഞു. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ചീഫ് ചെയ്യുന്നതാണ്, വില കുറഞ്ഞ രൂപയാണ് ഇന്നത്തെ പ്രശ്നം. രക്ഷ സൗജന്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, പക്ഷെ ഈ രക്ഷ സൗജന്യമാണെന്നുള്ള പ്രസംഗം ഇന്ന് രക്ഷ വിലയില്ലാത്തതാണ് എന്നുള്ള ഒരു തിരുത്തി വായനയിലാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. രക്ഷ സൗജന്യമാണ് എന്ന് പറഞ്ഞതിനകത്ത് രക്ഷ വിലയില്ലാത്തതാണെന്നല്ല, വില കൂടിയതാണെന്നാണ്. ശരിക്കും വിലയുറ്റ കാര്യങ്ങൾ, അതായത് ആർക്കും വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്, വിലയുറ്റതായ കാര്യങ്ങളാണ് ദൈവം സൗജന്യമാക്കിയിരിക്കുന്നത്. കാര്യം ഇതിന് വില വെച്ചാൽ അതിന് അനുമാനിക്കാൻ പറ്റത്തില്ല. വിലയുറ്റതായ എല്ലാ കാര്യങ്ങളും ദൈവം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ദൈവം ഇത് ഓക്സിജൻ, നമ്മൾ പ്രാണവായു, നമ്മൾ പ്രാണവായു ഓക്സിജൻ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നായിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല ഇവിടെ എത്ര പേർക്ക് ജീവിക്കാൻ പറ്റുമോ, എനിക്കെന്താണ് ജീവിക്കാൻ പറ്റുന്നത്. പ്രാണമായി നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കാൻ ലോകത്തിൽ വിജയത്തിൽ കൂടെ കഴിവെന്നിരിക്കരുതില്ല. അങ്ങനെ ഒരു സാഹചര്യം ദൈവം എന്ത് പറഞ്ഞു? ആരും പേ ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഫ്രീ. അത് ഫ്രീ ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഓക്സിജൻ വിലയില്ലാത്തതാണെന്നാണ് എന്റെ അർത്ഥം. നിങ്ങൾ പോയി ഒന്ന് വാങ്ങിച്ചു നോക്കണം, അങ്ങനെ അറിയാം. ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മുടെ രണ്ടു ദിവസത്തേക്ക് ഓക്സിജൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അറിയാം ഹൗ മച്ച് മണി യു ആർ പെയിങ്. അത് തന്നെ ഉണ്ടല്ലോ, നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇല്ലാത്തൊരു സ്ഥലത്തല്ല നമ്മൾക്ക്, നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്ന ഓക്സിജൻ പുറത്തുനിന്നുള്ള ഓക്സിജനോട് കൂടെ കുറച്ചു കൂടാം. ബട്ട് സ്റ്റിൽ വി പേ ലോട്ട് ഓഫ് മണി ഇല്ലേ, ഇറ്റ് ഇസ് കോസ്റ്റ്ലി. അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? സൗജന്യമാക്കിയിരിക്കുന്നു. എവ്രിതിങ് എനിക്ക് എന്റെ പ്രതി ദൈവം വോട്ടർ, നമുക്ക് ഒരു ബോട്ടിലിനകത്ത് വാട്ടറിന് എത്ര പൈസ കൊടുക്കുന്നതിനെക്കറിയത്തില്ല. പക്ഷേ അത് വെള്ളത്തിന്റെ വിലയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വെള്ളം ഒരു പൊടി ചെയ്യുന്നുമല്ല, ഹൈഡ്രോജനും ഓക്സിജനും കൂടെ ചേർത്തൊന്നും ഉണ്ടാക്കുന്ന വെള്ളമൊന്നും അല്ലായിരുന്നു. ഇറ്റ് ഈസ് വാട്ടർ ദേ ഗെറ്റ് ഇറ്റ് സംവെയർ ആൻഡ് അത് അവർ പ്യൂരിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും, വാട്ടർ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ബോട്ടിലിങ്ങിന് വേണ്ടിയാണ് നമുക്ക് ഇത്രയും പൈസ വന്നത്, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി. ആൻഡ് വാട്ടർ ഇസ് ഫ്രീ ഇല്ലേ, വെള്ളം സൗജന്യമാണ്. വിലയുറ്റതായ ഒരു മനുഷ്യനും വില കൊടുക്കാൻ കഴിയാത്ത നിലയിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് എന്നതുപോലെയാണ് രക്ഷയും ദൈവരാജ്യവും. എന്നാൽ അതിന് വിലയില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. മക്കാലത്തിന് ശേഷം 13-ാം അധ്യായം 44-45 വാക്യങ്ങളില് നമ്മൾ ഒരു ഇരട്ട ഉപമ അവിടെ കാണുന്നുണ്ട്. ആ ഉപമയില് നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമയാണ്, അല്ലാതെ പുറത്തു നിന്നുള്ള ഒരു അർത്ഥം അതിന് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. 44-ാം വാക്യം മുതൽ സ്വർഗരാജ്യം പയറ്റൊളിച്ചു വെച്ച ഒരു നിധിയോട് സദൃശം, അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിരിച്ച് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയുടെ സദൃശം, അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. നോക്കുക, ഇവർ രണ്ടുപേരും ഈ കർഷക തൊഴിലാളി, ഞാൻ അയാളെ കർഷക തൊഴിലാളി വിളിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സ്വന്തം സ്ഥലത്ത് പോലുമല്ല അധ്വാനിക്കുന്നത്, വേറെ ആളുടെ വയലിൽ അധ്വാനിക്കുന്നതായ ആ മനുഷ്യൻ. നമ്മൾ ആ കാര്യം ഒന്ന് വിഭാവനം ചെയ്ത് നോക്കുക. അയാൾ ഇങ്ങനെ പ്രവചനം കൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അയാളുടെ കലപ്പ എവിടെയോ ഒരു കലപ്പയിലോ സമയം മുട്ടി അയാളുടെ ശബ്ദം കേട്ടു, നീന്ന് തോന്നി ശബ്ദം കേട്ടു. അയാൾ തോന്നി എന്താ പെട്ടെന്ന് തന്നെ അയാൾ മണ്ണെല്ലാം മാത്രം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു നിധിയാണ്. അത് പെട്ടെന്ന് അയാൾ മറച്ചു. പിന്നെ അയാൾ എങ്ങനെ പണിയെടുത്തതും എനിക്കറിയില്ല. വളരെ എന്താ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പിന്നെ പിന്നുള്ള ചില മണിക്കൂറുകളായിരുന്നു, പല ദിവസങ്ങൾ പണിയെടുത്തവരായിരിക്കും തോന്നുന്നു. ഒരു രീതിയിൽ 6 o'clock ഈവനിങ് 6 o'clock ആയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഓടി ഓണം കിടത്തി എന്ന് പറഞ്ഞു യജമാനെ, ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വസ്തു ഉണ്ടല്ലോ അത് വിജ്ഞാനപരമാണ്. എന്നാ പറഞ്ഞു ഞാൻ വേണേ കൊടുത്തേക്കാം, ആർക്കു വേണ്ടിയാണ്? അത് എനിക്ക് തന്നെയാണ്. ഓ നിനക്കുന്നോ വസ്തു? ഇല്ല ലൈക്ക് എനിക്കത് വേണം. അവൻ മറച്ചിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യുന്നു? എന്നാ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ 2 o'clock അണങ്ങി തന്നേക്കാം. അവനോടുള്ള സക്കലവും വിറ്റിട്ട് ആ വസ്തു വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. സക്കലവും അവനുള്ള സക്കലവും വിറ്റു. അതായത് ഈ വില കിട്ടാനായിട്ട്, അതായത് ഇവന്റെ യജമാനൻ പറഞ്ഞ വില കിട്ടാനായി വിലയ്ക്ക് അവൻ അവന്റെ സകലവും വിൽക്കാനായിട്ട് തയ്യാറാണ്. He was ready to sell everything that he had. അവൻ കൈകൊള്ളൊക്കെ വിറ്റു, പോയി ആ വയൻ വാങ്ങി. അതുപോലെ തന്നെ മുത്തു വ്യാപാരി, അയാൾ ഒരു വലിയ വലിയ മുത്തം അന്വേഷിച്ചുകൊണ്ടേയിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഒരിക്കലും അയാൾ കണ്ടെത്തി. അയാൾ കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വരെ അയാൾക്ക് ഉണ്ടായിരുന്ന എല്ലാ സമ്പാദ്യങ്ങളും വിറ്റ് കളഞ്ഞിട്ട് അയാൾ ആ വലിയ വലിയ മുത്തം സ്വന്തമാക്കി. ഇവിടെ ഈ രണ്ട് കുണ്ടലും ദൈവരാജ്യം, അസുഖം ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഇവിടെ ഈ രണ്ട് കുണ്ടലും ദൈവരാജ്യത്തെ കണ്ടെത്തുന്ന രണ്ട് രീതിയിലാണ്. ഒന്നാമത് ആദ്യത്തെ ആള് അയാൾക്ക് ദൈവരാജ്യത്തെ കുറിച്ചൊരു ധാരണയില്ല, അയാൾ ഒരു പാവം മനുഷ്യനാണ്. പക്ഷേ ദൈവത്തിൽ അയാളൊരു കരുണ തോന്നിട്ട് എന്ത് ചെയ്തു? ദൈവരാജ്യം അയാളെ കണ്ടെത്തുകയാണ്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി എന്നാൽ അയാൾ സത്യാന്വേഷിയാണ്, അയാൾ ബുദ്ധിമാനാണ്. അയാൾക്കറിയാം എന്താണ് വിലയേറിയ മുത്തം എന്നുള്ളത്, അല്ലെങ്കിൽ അയാൾക്ക് ദൈവരാജ്യത്തിന് ഒരു ബോധ്യമുണ്ട്. അങ്ങനെ അയാൾ അന്വേഷിച്ച് വരുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അയാൾക്ക് ആ ദൈവരാജ്യം കണ്ടെത്താൻ കഴിയും. എന്നാൽ ശരിക്കും ദൈവരാജ്യത്തെ അയാൾ കണ്ടെത്തുകയല്ല, ദൈവരാജ്യം അയാളെ കണ്ടെത്തുകയാണ്. കാര്യം അയാളുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും അന്വേഷിച്ചാലും ഇത് കണ്ടെത്തണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പറയട്ടെ, രണ്ടു കൂട്ടരും അത് ദൈവരാജ്യം കണ്ടെത്തുകയല്ല, രണ്ടു കൂട്ടരെയും ദൈവരാജ്യം കണ്ടെത്തുകയാണ്. ശരിക്കും ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മളുടെ അധ്വാനത്തിന്റെ ഫലമൊന്നുമല്ല, അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ദൈവം നമ്മളെ തേടിയെത്തുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ നമ്മൾ ദൈവരാജ്യം കണ്ടെത്തി എന്നുള്ളതല്ല, എന്നെ അന്വേഷിച്ച് കണ്ടെത്തണമെന്നല്ല. ഇത് ഗോഡ് ഗ്രേസ്, ദൈവം അവന്റെ കരുണയാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് യാതൊരു യോഗ്യത ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം സാധാരണക്കാരനായ ഒരു കർഷക തൊഴിലാളിക്കും വളരെ ബുദ്ധിമാനും അന്വേഷണമുദ്രിയുമായ ഒരു മുത്തു വ്യാപാരിക്കും ഒരുപോലെ തന്നെ ദൈവം ചെയ്യുന്നു, ദൈവരാജ്യത്തെ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതിന് വില കൊടുക്കുന്ന രണ്ടുകൂട്ടി ഒരുപോലെ ഒരേ വേദനയും വേദന എന്നുള്ളത് കരി രണ്ടുകൂട്ടർക്കും എന്ത് നഷ്ടപ്പെടുന്നു? തനിക്കുള്ളതൊക്കെയും നഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്കുള്ളതൊക്കെയും നഷ്ടപ്പെടുത്തി നേടേണ്ടതാണ് ദൈവരാജ്യം. പക്ഷെ നമ്മൾ പറയുന്നത് ഇത് സൗജന്യമാണ് അല്ലെങ്കിൽ വിലയില്ലാത്തതാണ്. സോ വി ഹാവ് ടു ഗിവ് അപ്പ്, വി ഹാവ് ടു ഗിവ് എവ്രിതിങ് വി ഹാവ്. ഇവിടെ ഞാൻ ദൈവസായത്തിലെ ഒരു പാസ്റ്ററുണ്ട്, റോൺ കാർലോസ് ഓർട്ടിസ്, അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റോറി വളരെ പ്രസക്തമായിട്ട് അദ്ദേഹം ഒത്തിരി സ്റ്റോറി ഇങ്ങനെ പറയുന്നത്. അദ്ദേഹം ദൈവരാജ്യം കണ്ടെത്താനായിട്ട് ഒരു ഡിസൈപ്പിൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ്, ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ബുക്ക്, ഒരു സെമിനാറാണ്, ആ സെമിനാർ പേയ്മെന്റ്. ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയ മനുഷ്യൻ പെട്ടെന്ന് ഒരു മാർക്കറ്റിലെ സൂപ്പർ മാർക്കറ്റിലെ ശിശുത്വം വിലയ്ക്ക് വിൽക്കാനായിട്ട് വിസ്തരിക്കുന്ന ആളുകളാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഭാവന. പെട്ടെന്ന് ഈ മനുഷ്യൻ കടയിൽ കയറി ചോദിച്ചു, ഏയ് ഇതെന്താണ്, എനിക്ക് യേശുവിന്റെ ശിഷ്യനാകാനുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്കിത് വാങ്ങിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, യെസ് യു ക്യാൻ. എന്നെ ചോദിച്ചു, അതിനെന്താ വില? എന്നേ അദ്ദേഹം പറഞ്ഞു, ഇതിനൊരു വിലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അത് മറ്റൊന്നുമല്ല, ഇത് വാങ്ങിക്കുന്ന ആളെ അനുസരിച്ച് ഇതിന്റെ വില മാറിക്കൊണ്ടിരിക്കും. കാര്യം ഇത് ആർക്കാണെങ്കിലും വാങ്ങിക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് വേണം. അപ്പം ഇവരുടെ ചോദ്യം എനിക്കിത് വാങ്ങിക്കാൻ പറ്റും, അപ്പം എത്ര ശതം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും? കാരണം എന്ന് തന്നെ ആർക്കും ആണെങ്കിലും ഇത് വാങ്ങിക്കാം. കാരണം ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ആര് വാങ്ങിക്കുന്നു അവർക്കുള്ളതൊക്കെയുമാണ് ഇതിന്റെ വില. അയാളോട് ഞങ്ങളാണ് എനിക്ക് ആകെ പ്രയാസമില്ല, കാര്യം എനിക്കുള്ളതെല്ലാം ഞാൻ തരാൻ തയ്യാറാണ്. എന്റെ ജീവിതത്തിൽ ആകെ യേശുവിന്റെ ശിഷ്യനാകണം എന്നുള്ള എനിക്ക് ആകെ ആഗ്രഹമില്ല. ശരി, നീ വാങ്ങിച്ചു, ഞാൻ എന്താ തരണ്ടേ? ഞാൻ കൊള്ളു. എന്നാലും ഒരു പേപ്പറും ഒക്കെ എടുത്തിട്ട് പറഞ്ഞു, ശരി ഞാൻ എഴുതാം എന്തൊക്കെയാണ് നിനക്കുള്ളതെന്ന്. ഞാനതിന്റെ ഒരു ഇന്ത്യൻ വേർഷനും പറയാം. അതായത് ആദ്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, ബാങ്കിൽ ഒരു 50,000 രൂപ ഉണ്ട്. ഓക്കെ, 50,000 രൂപ പിന്നെന്തോ ഉണ്ട്. പിന്നെ എനിക്കൊന്നുമില്ല, നിങ്ങളുടെ പോക്കറ്റ് പറ്റിയൊന്നുമില്ല. പോക്കറ്റിലൊന്നും 75 രൂപ കാണാൻ മതി. ആ അതുകൊണ്ട് തന്നേരേ പറ്റുള്ളൂ, കാര്യം നിനക്കുള്ളതെല്ലാം തന്നെങ്കിൽ എന്തോ പറ്റുള്ളൂ, ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഉടനെ ഞാൻ എന്ത് ചെയ്തു, ആ 500 രൂപയുടെ എഴുതി. പിന്നെ തിരി എന്തോ ഉണ്ട്, എന്റെ ബാങ്കിലെ പൈസ ഞാൻ തന്നു, എന്റെ പോക്കറ്റിലെ പൈസ തന്നു, ഇനി എനിക്ക് എന്നാ ഉള്ളു, എനിക്കൊന്നുമില്ല. അല്ലെങ്കിൽ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ വന്നത്? അത് ഞാൻ എന്റെ കാറേ ഉള്ളൂ. അപ്പൊ കാറുണ്ടല്ലേ, അപ്പൊ അത് എഴുതാനേ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് എന്തോ എഴുതി, കാറൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഫാമിലി ഞങ്ങൾക്ക് എനിക്കാണെ കൊണ്ടുപോകാറുണ്ട്, അവരെല്ലാവരും കൂടെ ഞങ്ങൾ ഒരു സ്കൂട്ടറായിട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതൊരു സ്കൂട്ടർ കൊണ്ടുവന്ന് അതും എഴുതിയേ പറ്റുള്ളൂ. അപ്പൊ സ്കൂട്ടറും കൂടെ എഴുതി. അപ്പൊ സ്കൂട്ടർ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ജിനി എന്ന് പറഞ്ഞു, എനിക്കൊന്നുമില്ല, ബാങ്കിലെ പൈസ വാങ്ങിച്ചു, എന്റെ കയ്യിലെ പൈസ വാങ്ങിച്ചു, എന്റെ കാറ് വാങ്ങിച്ചു, സ്കൂട്ടർ വാങ്ങിച്ചു, എനിക്ക് എന്നാ ഉള്ളത്? അപ്പൊ നീ ഇവിടെ താമസിക്കുന്നത്? ഞാനെന്റെ വീട്ടിൽ. അപ്പൊ നിനക്ക് വീടുണ്ടല്ലേ, അപ്പൊ വീടും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ. എന്നോട് പറഞ്ഞു, ശരി, എന്നാലും എനിക്ക് ദൈവരാജ്യം വേണം, എന്നാലും എനിക്ക് യേശുവിന്റെ ശിഷ്യനാണ്. അപ്പൊ വീട് വീഴും. അപ്പൊ വീട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല, ഞാൻ അറിയാമെന്ന് ഞാൻ ചോദിക്കുക, ഇനി എന്റെ ഭാര്യയും മക്കളൊക്കെ ഇവിടെ താമസിക്കുന്നത്? ഓ, നിനക്ക് ഭാര്യയും മക്കളും ഉണ്ടല്ലേ, അപ്പോൾ അവരും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദൈവരാജ്യത്തെ പ്രവേശിക്കണമെന്ന് എന്ത് ചെയ്തേ പറ്റുള്ളൂ, നിനക്കുള്ളത് എല്ലാമാണ്. നമ്മളും ശരി, ഒടുവിൽ ദുഃഖത്തോടെയാണെങ്കിലും അവരത് സമ്മതിച്ചു. ഏറ്റവും കൂടുതൽ അവൻ പറഞ്ഞു, ഇനി ഞാൻ മാത്രം അവശേഷിച്ചു. റൈറ്റർ എഴുതിക്കൊണ്ടിരുന്ന ആൾ പറഞ്ഞു, അത് ഞാൻ വിട്ടുപോയി, നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്മതം നിങ്ങൾ തന്നെയാണ്, അതും തന്നേരേ പറ്റുകയുള്ളൂ. അങ്ങനെ അയാൾക്കുള്ളതെല്ലാം കൊടുത്തിട്ട് സന്തോഷത്തോടുകൂടെ യേശുവിന്റെ ശിഷ്യനായി മടങ്ങിപ്പോയി എന്ന് വാണ്ടാളത്തോട്ട് അദ്ദേഹത്തിന്റെ അടുത്താൽ മടങ്ങി കൊടുക്കുന്നതാണ്. ശരിക്കും ഇതാണ് സംഭവിക്കുന്നത്. നമുക്കുള്ളതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പം ഉണ്ടല്ലോ, അത് വളരെ ചെറിയൊരു സങ്കല്പമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. എന്നാൽ ശരിക്കും യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കുള്ളതൊക്കെയും എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിധേയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് തുടരുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, നമ്മളിത് സൗജന്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് വില കൊടുക്കേണ്ടി വരുന്നത്? വരുന്നത് രക്ഷ സൗജന്യമാണെന്ന് തന്നെ പറയുന്നത്, ദൈവരാജ്യ സൗജന്യമാണെന്ന് തന്നെ പറയുന്നത്, പിന്നെന്താണ് ഞാൻ എനിക്കുള്ളതെല്ലാം കൊടുക്കേണ്ടി വരുന്നത്? ഇത് ശരിക്കും സ്വാഭാവികമായി അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തോന്നാവുന്നൊരു ചോദ്യമാണ്. ഇതിന് ഞാനൊരു ചെറിയ ഉദാഹരണം എന്ന് പറയുന്നില്ല, നമ്മൾ ഉത്തരം തന്നെ ഇങ്ങനെ ശ്വാസം പിടിച്ചതൊക്കെ കേൾക്കാറുണ്ട്. നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസ്, ഒരു ഡീപ് ബ്രീത്ത്, ഓക്കെ, ഇറ്റ്സ് ഗുഡ്, ലൈക്ക് യു ലൈക്ക് ഇറ്റ്, നന്നായി ശ്വാസം എടുക്കുന്നത് നല്ലതല്ലേ, എല്ലാവരും തന്നെ, എവ്രിബഡി, എല്ലാവരും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, നിങ്ങൾ ബ്രീത്ത് ചെയ്യാൻ പോവാണ്, വിടരുതേ, ഒന്നും എടുക്കണേ, വിടരുതേ, വിടാമെന്ന് എന്ത് ചെയ്യണം, ഒന്നുകൂടെ ശ്വാസം എടുത്തേ, പറ്റുമോ, എന്തെന്തോട്ടോ പറ്റാത്ത, ഓക്സിജൻ ഇസ് ഫ്രീ, ഇതിന് ഇവരെല്ലാം ഓക്സിജൻ ഇല്ലേ, എന്നിട്ടെന്താണ് നിങ്ങൾക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റാതെ? ഓക്സിജൻ ഇരിക്കാൻ സ്ഥലമില്ല അവിടെ, ഓക്സിജൻ ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട്. കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് പോയാലേ, അല്ലെങ്കിൽ ഓക്സിജന് കയറിയിരിക്കാൻ ഇടമുണ്ടാക്കി കൊടുത്തെങ്കിലേ ഓക്സിജന് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്സിജൻ ഫ്രീ അല്ലേ, ഓക്സിജൻ ഇസ് ഫ്രീ, പക്ഷെ അത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ള ഒഴിഞ്ഞെങ്കിലേ പറ്റുള്ളൂ, നമ്മുടെ ലങ്സ് ഫ്രീ ആയെങ്കിലേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ നമ്മൾ ശിശുത്വത്തിൽ കാണുന്നത്, ദൈവികമായ നിയമമാണ്, ഒടിയും മൃതത്തെയും നിറമുണ്ടാകും. പൗലോസിനോട് കർത്താവ് പറഞ്ഞ ഒരു വാചകമുണ്ട്, എന്റെ ശക്തി ബലഹീനത കിട്ടുകയാണ്. അല്ലേ, ബലവാനാകുന്ന നമ്മളിരിക്കുകയാണെങ്കിൽ നമ്മളെന്താ നടക്കാനായിട്ട് ബലം കൊടുക്കാനായിട്ട് ആവശ്യമുണ്ടാകുന്നു. ഒഴിവുള്ളത് കുഴിയുള്ളത് മാത്രമേ നിറം ഉണ്ടാകും. ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറയാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ സമയം അനുവദിക്കുന്നില്ല. എങ്കിലും ഇത് ഒരു വില കൊടുക്കൽ എന്ന് നമുക്ക് പറയാൻ കഴിയത്തുമില്ല. കാര്യം വില കൊടുക്കുന്നത് പറയാൻ കഴിയത്തില്ലെന്ന് പറയാൻ കഴിയും. നമ്മൾ ഈ എന്താ CO2 കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തോട്ട് വിടുന്നത്. ഇല്ലേ, ആ പുറത്തോട്ട് വിടുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മൾ സ്വീകരിക്കുന്ന ഓക്സിജന്റെ വിലയാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്തറിയാമോ, ഇപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ ഓക്സിജൻ വാങ്ങിക്കാനുള്ള മേടി 300 ക്യൂബിക് ഫീറ്റ് ഓക്സിജൻ എനിക്ക് വേണം. അപ്പൊ 300 ക്യൂബിക് ഫീറ്റ് ഓക്സിജൻ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അയാളടുത്ത് പറഞ്ഞു എനിക്ക് ഇത്രയും ഓക്സിജൻ വേണം. ഞാൻ പറഞ്ഞു ഓക്കെ, അയാളുടെ ഓക്സിജൻ നമുക്ക് തന്നു. തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറയുന്നു 300 ക്യൂബിക് ഫീറ്റ് ഓക്സിജൻ വില 1800 rupees. അപ്പൊ 1800 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 5000 രൂപ, 5000 രൂപ എന്ന് ബില്ല് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പറയാം അയ്യോ എന്റെ പൈസ ഇല്ല, പിന്നെ പിന്നെ തോന്നുന്നുണ്ടോ വാങ്ങിക്കാൻ തന്നെ. അല്ല, ഞാൻ 300 ക്യൂബിക് ഫീറ്റ് കാർബൺ ഡയോക്സൈഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അതെങ്കിലും തോന്നുന്നു എന്ന് പറഞ്ഞാൽ അയാൾ എന്തായിരിക്കും പറയുന്നത്? പിന്നെ അത് അയാൾ പറയുന്നത് കേട്ടാണോ നിൽക്കാതിരിക്കുകയാണ്. എന്താണെന്നറിയാമോ, ഈ കാർബൺ ഡയോക്സൈഡ് ആണെങ്കിലും വേണമെന്നാണെങ്കിൽ വേണം. ഇത് ഇവിടെ കൊണ്ട കളയുമെന്ന് വെച്ചാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഈ ഉണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഒരു മാലിന്യമാണ്, ഫിൽസ് ആണ്. അപ്പോൾ ഈ ശുദ്ധമായ ഓക്സിജൻ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒഴിച്ചു കളയുന്നതാണ് മാലിന്യമാണ്. ആ മാലിന്യത്തിന്റെ മാലിന്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കളയുന്ന ഒന്നും എന്നല്ല, നമുക്ക് ലഭിക്കുന്നതിന്റെ വിലയാണെന്ന് പറയാൻ കഴിയത്തില്ല, പറയാൻ പറ്റത്തില്ല. എന്നാൽ അതിനെ സ്വീകരിക്കാനായിട്ട് എന്തൊക്കെ പറ്റുള്ളൂ, ഈ മാലിന്യത്തെ നമ്മൾ ഒഴിച്ചു കളഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ, പുറത്തോട്ട് കളഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ഒരു ഞാൻ ദൈവത്തിന്റെ നിയമം തന്നെയാണ്. മകാര സുവിശേഷം 5-ാം അധ്യായത്തിൽ പ്രഭാഷണം തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് ആത്മാവിൽ ദരിദ്രരായോ ഭാഗ്യമാണ്. കാര്യം ദൈവത്തിന് സമ്പന്നമാക്കാൻ പറ്റത്തില്ല, ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നതിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ദൈവത്തിന് സമ്പന്നനാകാൻ ആക്കാൻ പറ്റുള്ളൂ. കന്യാമണിയാവന്റെ പാഠം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ അറിയുന്നത്, അവൻ ബലവാന്മാരെ വെറുതെ അല്ലെങ്കിൽ അയച്ചു എന്നാ വിശപ്പുള്ളവരെ നന്മകളാൽ തൃപ്തരാക്കി സമ്പന്നന്മാരെ അവൻ എന്ത് ചെയ്തു, വെറുതെ അയച്ചു. അപ്പൊ വിശപ്പുള്ളവരെ അവൻ നന്മകളാൽ നിറയ്ക്കുകയാണ്. ലൗകിക സഭയുടെ ഒരുപാട് 3-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നിരിക്കുകയാണ്, പക്ഷെ എനിക്ക് എന്നെ സഹായിക്കാൻ കഴിയുന്നില്ല. കാരണം നീ പറയുന്നതാണോ, ഞാൻ സമ്പന്നൻ എനിക്കൊന്നിലും മുട്ടില്ല, ഞാൻ സമ്പന്നൻ എനിക്കൊന്നിലും മുട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറഞ്ഞത് സഹായിക്കാനാണ് കർത്താവിന് കഴിയത്തില്ല. കർത്താവ് പറയുന്നത് നീ അരിഷ്ടനും നീ കുരുടനും നിനക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് അറിയാം. അവനെ ധരിക്കാൻ വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്, അവനെ കണ്ണിൽ കൊണ്ടുവന്ന ലേപനം കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ ദരിദ്രനായതുകൊണ്ട് അവന് ഭക്ഷണം അല്ലെങ്കിൽ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി അവൻ ദ്രവ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലവോദിക്ക സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അരിഷ്ടനായിട്ട് നമ്മൾ നന്ദനായ ആളുകളെ കണ്ടുകൊണ്ട്, പക്ഷെ അവന് കണ്ണും കിട്ടണം, കണ്ണ് കാപ്പോട്ടന്മാരെ കണ്ടുകൊണ്ട് അവൻ ഉടുപ്പൊക്കെ കാണും, ജീവനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ് കണ്ണും കാണത്തില്ല, ദേഹത്തിന് തുണിയുമില്ല, കഴിക്കാനില്ല, പൈതായുമില്ല, ഒന്നുമില്ല. എന്നിട്ട് ഞാൻ പറയുന്നതെന്നറിയാമോ, ഞാൻ സമ്പന്നൻ എനിക്കൊന്നിനും മുട്ടില്ല. ഞാൻ പറയട്ടെ, നമുക്ക് പലപ്പോഴും ആത്മീയ ദാരിദ്ര്യം അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം മീനാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ പുറമെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സമ്പന്നതയാണെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത് നീ സമ്പന്നനാണെന്ന് നീ പറയുന്നിടത്തോളം കാലം നിനക്ക് എന്നിൽ നിന്ന് ഒരു സഹായവും ലഭിക്കത്തില്ല, എനിക്കിതിനെ സഹായിക്കാൻ കഴിയത്തില്ല. എന്നാൽ നീ ഒന്ന് സമ്മതിക്കും, നിനക്ക് കണ്ണ് കാണത്തില്ല, ദൈവമേ ഞാൻ ഒരു അന്ധനാണെന്ന് സമ്മതിക്കരുത്. സർട്ടൻലി ഐ ക്യാൻ മേക്ക് യു സീ, നിന്നെ കാഴ്ച നിനക്ക് കാഴ്ച കാണാനായിട്ട് എനിക്ക് കഴിയും, നിന്റെ കണ്ണ് കിട്ടുന്ന ലേപവുമായി ഞാൻ വന്നിരിക്കുകയാണ്. പക്ഷേ നീ നീ കണ്ണ് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നീ അന്ധനാണെന്ന് സമ്മതിക്കാമെന്നോളം കാര്യം എനിക്ക് സഹായിക്കാൻ കഴിയുന്നില്ല. നീ നഷ്ടനാണെന്ന് സമ്മതിക്കാത്തോളം കാലം എനിക്ക് നിനക്ക് വസ്ത്രം തരുവാൻ കഴിയുന്നില്ല. നീ ദരിദ്രനാണെന്ന് സമ്മതിക്കാത്തോളം കാലം, അരിഷ്ടനാണെന്ന് സമ്മതിക്കാത്തോളം കാലം എനിക്ക് നിനക്ക് ദ്രവ്യം തരുവാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒഴിവിന്റെ സ്ഥലത്താണ് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിറയ്ക്കുവാൻ പറ്റുന്നത്. ഒഴിയാത്തിടത്ത് ഒരിക്കലും നിറവുണ്ടാവുകയില്ല. അതുപോലെ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ, യേശുവിനെ പ്രവേശിക്കണമെങ്കിൽ അതിന് സ്ഥലം വേണം. അതിന് സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്തില്ല, യേശുവിനെ പ്രവേശിക്കാൻ കഴിയത്തില്ല. അത്രയൊന്നും നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നു, അല്ലാതെ നമ്മൾ അതിന് കൂടുതലൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഉപേക്ഷിക്കുന്നത് എല്ലാം എന്താണ്? വാസ്തവത്തിൽ യേശുവിന്റെ യേശുവിന് ഇരിക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അത് വലിയൊരു നഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. കാര്യം നമ്മൾ ഉപേക്ഷിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഫിൽറ്റാണ്. കൃപ പറഞ്ഞ് എനിക്ക് നിങ്ങളിലേക്ക് പ്രവേശിക്കണം, പക്ഷെ ഞാൻ അങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ഉള്ളിൽ അസൂയയും മകയും പിണക്കവും കോപവും ക്രോധവും ലോകത്തിന്റെ ഇച്ഛകളും മറ്റുള്ള പാഷൻസും നിന്റെ സ്നേഹമില്ലായ്മയും അന്യോന്യമുള്ള ഈർഷ്യയും വഴക്കുണ്ടാക്കുന്നതും ഇതെല്ലാം കൊണ്ട് നിന്റെ മനസ്സും ഹൃദയവും ജീവിതവും നിറഞ്ഞിരിക്കുകയാണ്. How can I enter into you? ശൂന്യമാണ്. കാരണം ദൈവത്തിന് അവിടേക്ക് നിറയാൻ, യേശുവിന് അവിടേക്ക് കയറി വരാനായിട്ട് നമ്മൾക്ക് ഇടമുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ഫീസ് എല്ലാം നമ്മൾ ഉപേക്ഷിച്ചെങ്കിലേ പറ്റൂ. നമ്മൾ വലുതെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന അതുപോലെ അല്ല ഇതെല്ലാം. ആക്ച്വലി എന്താണ്, യാതൊരു രീതിയിലും പ്രയോജനമുള്ള കാര്യങ്ങളെ അല്ല. പൗലോസ് പറയുന്ന ഒരു കാര്യം, ക്രിസ്തുവേശുവിനുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇവയൊക്കെയും ചെയ്തതെന്ന്, ചപ്പെന്ന് ചവളെന്ന് വെണ്ണുന്നു. ഐ കൺസിഡർ ഇറ്റ് ആസ് ഡൺ. ഗാർബേജ് എന്ന് പറയുന്നത് അതിനേക്കാൾ മോശമാണ്. എന്താണ് ഗാർബേജ് ആണെങ്കിൽ ഈവൻ എന്നാ എന്താ നമുക്ക് കൈകൊണ്ട് തൊടാനെങ്കിലും നമുക്ക് വലിയ മടി ഉണ്ടാകത്തില്ല. ബട്ട് ഇറ്റ് ഈസ് ഡൺ, നമുക്ക് അറപ്പുളവാക്കുന്നതാണ്. ശരിക്കും പൗലോസ് പറയുന്നത് ഞാൻ ഒരു കാലത്ത് വലുതായി ചിന്തിച്ചിരുന്നത്, ഞാൻ ഒരു കാലത്ത് മാന്യമായി ചിന്തിച്ചിരുന്നത്, ഞാൻ ഒരു കാലത്ത് വലുതായി പിടിച്ചുകൊണ്ടിരുന്നത്, ഇതെല്ലാം ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത് കാണുമ്പോഴേ അറപ്പാണ്. എന്തുകൊണ്ടാണ് അത് കാണുമ്പോൾ എനിക്ക് അറപ്പുണ്ടാകുന്നത്? ഐ നോ ഹു ജീസസ് ഈസ്, ഐ നോ വാട്ട് ഐ ആം ഗോയിങ് ടു ഗെറ്റ്, എനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ എനിക്ക് ലാഭമായിരുന്നത്, ഞാൻ ലാഭമെന്ന് ചിന്തിച്ചത് വലുതെന്ന് ചിന്തിച്ചതിനെ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു തന്നെയല്ല, ഇപ്പോൾ അത് കാണുന്നത് തന്നെ എനിക്കുണ്ടാകും അറപ്പാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, യേശുവിനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ വിട്ടുകറങ്ങി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടമുണ്ടാകുന്നില്ല. കാരണം അവിടെ when we give up whatever we have or we think we have, നമുക്ക് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വിട്ടു കളയുമ്പോഴത്തേക്ക്, എംജി ചെയ്യുമ്പോഴത്തേക്ക്, യു പോയിന്റ് എം ജീസസ്, യു ആർ ലിവിങ് ഔട്ട്, യു ആർ ലൂസിങ് എവരിതിങ് ബട്ട് യു ആർ ഹാവിങ് ജീസസ്, ആൻഡ് വെൻ യു ഹാവ് ജീസസ് യു ഹാവ് എവരിതിങ്. നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നതായ ആ കാര്യങ്ങളുണ്ടല്ലോ, അതങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അവിടേക്ക് വന്ന് നിറഞ്ഞു നിൽക്കുന്ന ആരാണ്? അതിന്റെ വലിപ്പം മനസ്സിലായി കഴിയുമ്പോഴാണ് നമ്മൾ എന്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത്. ഞാന് ആ ഇരട്ട ഉപമകളിലേക്ക് വീണ്ടും ഒന്നുകൂടെ വന്നിട്ട് നമ്മുടെ സമയം നിർത്തുക. ആ ഇരട്ട ഉപമകളില് ആ ഒന്നാമത് പറയുന്ന ആ കർഷകത്തൊന്നാണ്, ആ വസ്തു വിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാചകം എന്താണെന്നറിയാമോ? അവൻ അത് മറച്ചിട്ട് ചെന്ന് സന്തോഷത്താൻ കണികളൊക്കെയും വിളിച്ച് ആ വയൽ സ്വന്തമാണ്. സന്തോഷത്താൻ എന്തുകൊണ്ടാണ് അവിടെ സന്തോഷം ഉണ്ടാകുന്നത്? ഒരു ക്ഷാതകളില്ല. സപ്പോസ് ആ വീട്ടുകാരൻ പറഞ്ഞത് നീ ഇതിന് ഒരു ലക്ഷം രൂപ തന്നോ, അതിൽ കണ്ടമാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ പാടമാണ് അല്ലെ, നമ്മുടെ വീടൊന്നും വെക്കാനൊന്നും പറ്റത്തില്ല. ഇവൻ നേരെ ഓടിച്ചിരുന്ന സ്ത്രീകൾക്ക് പറയുന്ന ഞാൻ എന്റെ വീടും കൂടെ എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീട് ചെറിയ വീടായിരിക്കാം, പക്ഷെ എന്തെങ്കിലും ഒരു വീടുണ്ട് അല്ലേ. ആ വീടുമെല്ലാം എന്റെ വീടും കുലകളും മേടിക്കുന്ന വസ്തുവകകളും എന്റെ എന്താ ആടുപാടുകളും എല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോകും, ഒരു ലക്ഷം രൂപ കൊള്ളാൻ പോകും. അത് എന്തിനെ ഗ്രാമുണ്ടോ, നീ എന്ത് ചെയ്യാൻ പോകുന്നത്, എന്ത് ചെയ്തിട്ട് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്ത് ആ വയറ് വാങ്ങിക്കാൻ പോകുന്നത്. അവിടെ ഇവരെന്തെങ്കിലും ശരിക്കും തലയ്ക്ക് വെക്കാന്ന് വിളിക്കുകയാണ്. കാര്യം ഇവര് വയറ് വാങ്ങിച്ചിട്ട് വയറിന് അത് ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റത്തില്ല. ഇവന്റെ കിട്ടിക്ക് അറിയുന്നവരാണ് അവരെ. അതൊക്കെ നീ എന്ത് മണ്ഡലത്തെ നമ്മെ പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് നീ എന്റെ നീ നിന്റെ പിള്ളേരെ ചോദിക്കുന്നു, നീ എന്നോട് താമസിക്കുന്നു, എന്നെ അത് നിങ്ങൾ അറിയത്തില്ലേ, ഒരു ലക്ഷം രൂപ ലഭിക്കും. അവരോട് ചോദിച്ചു നീ നിന്റെ പിള്ളേരെ നശിപ്പിക്കരുത്, നിങ്ങൾ അതിനെ എന്റെ ദൈവമേ എന്തൊരു കഷ്ടമായിട്ട് പറയാം എന്നൊന്ന് പറഞ്ഞൊന്നുമല്ല. അവൻ വിൽക്കുന്ന സന്തോഷത്തോടെയാണ്, വിത്ത് ഓൾ ഹിസ് ഉപേക്ഷിക്കുന്ന ഫിലിപ്പിന് പകരം നമുക്ക് ലഭിക്കാൻ പോകുന്നത് യേശുവാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ സന്തോഷത്തോടെ നമുക്കുള്ളത് വിൽക്കുന്നത്. അല്ലെങ്കിൽ പല സമയത്ത് നമുക്ക് എന്താണ്, പല ആളുകളും പണ്ട് കളഞ്ഞ കാര്യങ്ങളെ കുറിച്ച്, പഴയ സഭയുടെ കാര്യത്തെ കുറിച്ച്, പഴയ ജീവിതത്തെ കുറിച്ച്, മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം എന്ത് ചെയ്യുന്നു, വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് പിന്നീട്, കാരണം അവർക്ക് അറിയത്തില്ല അവർക്ക് എന്താ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. യേശുവിന്റെ അതിന്റെ വില അവരത് വിട്ടുകളയാൻ തയ്യാറാകുന്നതിന്റെ കാരണമാണ് ലഭിക്കുന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് അത് വാങ്ങാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ബോധ്യം ഞാനിപ്പോൾ വെരി സ്മോൾ സംബന്ധിക്ക് ഇവിടെ അത്രയും കുറിച്ചുള്ള റെക്കി വൺ ഇയർ ആണ്. വൺ ഇയർ ഉള്ള ഒരു കൊച്ച് അല്ലെങ്കിൽ വളരെ കാര്യത്തിലുള്ള ഒരു ബേബി, സ്മോൾ ബേബി, അവർ വാക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അവളുടെ കൊച്ചിനടുത്ത് ചെന്ന് പറഞ്ഞു, ബേബി എന്റെ ഞാൻ എന്റെ കയ്യില് ഇവിടുത്തെ ബിഗസ്റ്റ് നോട്ട് എത്രയാണ് റിയാൽ? 10 50 50 റിയാലിന്റെ ഒരു നോട്ട് അവിടെ കാണിച്ചു പറഞ്ഞു, ഐസ്ക്രീം ആക്കിയത് 50 റിയാൽ. അവളെ ചോദിക്കുന്ന നീ എനിക്ക് ആ ഐസ്ക്രീം ഇങ്ങനെ ഞാൻ നിനക്ക് ഈ 50 റിയാൽ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയും ബുദ്ധി നോക്കാൻ പറ്റും, നീ എന്നെ വെടിയാക്കാൻ നോക്കിയതാണ്. കാര്യം കൊച്ചിനെ ഈ എന്നെ 50 റിയാലിന്റെ വില അറിയത്തില്ല. അതുകൊണ്ട് കൊച്ചിന് തുടങ്ങി ഞാത്തില്ല, കാര്യം കൊച്ചിന് വരുന്നതുകൊണ്ടാണ് ഐസ്ക്രീം. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിച്ചു നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിക്കാം മണി കാര്യം എനിക്കത് ഇതുകൊണ്ട് 100 എണ്ണം വാങ്ങിക്കാം, അല്ലെ 500 എണ്ണം വാങ്ങിക്കാൻ പറ്റുമെന്ന് അറിയാം അല്ലേ. ലഭിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത് എറിഞ്ഞുകൾ വരുന്നത്. യേശുവിനെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ദൈവരാജ്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ആ ദൈവികമായ അനുഭവങ്ങളുടെ ആ അറിവ് ഒരു പറയുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം യേശുവിനെ അനുഭവിച്ചറിയുമ്പോൾ നമ്മളെ സ്വർഗത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് പോലും അല്ല, യേശുവിനെ അറിഞ്ഞുകഴിയുമ്പോൾ, യേശുവിനെ തിരിച്ചറിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം സന്തോഷത്തോടെ ഉപേക്ഷിക്കാൻ നമുക്ക് തയ്യാറാണോ? നമ്മൾ തയ്യാറാണ്. നമ്മൾ കളയുന്നതൊന്നും വേർത്തുള്ളതൊന്നുമല്ല, നമ്മുടെ അധികാരമോഹവും നമ്മുടെ പണത്തോടുള്ള ആഗ്രഹവും നമ്മളുടെ എന്താ വലിയ ആകാനുള്ള ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വാർത്ഥമായ ഇച്ഛകൾ, നമ്മളുടെ മറ്റുള്ളവരോടുള്ള പല അഭിനിവേശം, വിദേശത്തിൽ നമ്മൾ കാണുന്ന ജഡത്തിന്റെ ഇച്ഛകൾ അല്ലേ, ഓൾ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്ന പകയും ഈർഷയും മറ്റന്യുള്ള കുശുങ്കും കുന്നായ്മയും, വി ആർ ലീവിങ് ഓൺലി ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇത് പോയതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല, ഇത് പോയെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യേശുവിന് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഇതിൽ അഹോഗ്രം ബാക്കി വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ അവനെ ബുദ്ധിമുട്ടിക്കുകയാണ്. സോ യു ഹാവ് ടു ലീവ് എവറിതിങ്, നമ്മുടേതെന്ന് നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾക്ക് ലോകം തന്നിട്ടുള്ള പാഷൻ, ലോകത്തിന്റെ ഇച്ഛകൾ, താല്പര്യങ്ങൾ, പക, പിണക്കം, കോപം, ക്രോധം, ജാരശങ്ക, മറ്റുള്ള നമ്മുടെ ചിന്തകൾ, അധികാരമോഹം, ജീവിതത്തിന്റെ പ്രതാപങ്ങളെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, ഇതിനെല്ലാം നമുക്ക് ഉപേക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ യേശുവിനെ സ്വീകരിക്കാൻ കഴിയും. നമുക്ക് അവിടെ കണ്ടുകളയാം. ഒന്നിന്റെ മിനിറ്റിലും നമുക്ക് ദൈവസ്ഥാനത്തിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. എല്ലാവരും അവരുടെ കണ്ണിനെ അടച്ച് ഹൃദയത്തെ തുറക്കുക. ഒരു സാധാരണ വിശ്വാസിയായി ജീവിക്കുക എന്നുള്ളത് വേദദിവസം വിഭാവനം ചെയ്തൊരു കാര്യമല്ല. ക്രിസ്ത്യാനൻ ആകുവാൻ ശിശുത്വത്തിന്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല. കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ശിശുത്വത്തിന്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചേ മതിയാകും. പല കാര്യങ്ങൾ വിശ്വസിച്ചത് ഒരുപക്ഷെ വിശ്വാസിയാകുവാൻ കഴിയാമായിരിക്കാം. പക്ഷെ വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് വസ്തുതകളുള്ള വിശ്വാസമല്ല, ഇന്റലക്ച്വൽ ഫെയ്ത്ത് അല്ല, ഇന്റലക്ച്വൽ ബിലീഫ് അല്ല, ഫെയ്ത്ത് ഈസ് സംതിങ് മോർ ദൻ ദാറ്റ്. വിശ്വാസത്തിന് അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ സത്യങ്ങളോട്, യേശു ക്രിസ്തുവിന്റെ സത്യത്തോട്, ക്രൂശ സംഭവത്തോട് നമ്മുടെ അനുസരണത്താലുള്ള മറുപടിയാണ് വിശ്വാസം. അത് കുറഞ്ഞതൊന്നും ശിഷ്യനാകുവാൻ നമ്മളെ പ്രാർത്ഥന, യേശുവിന് ശിഷ്യനാകുവാൻ നമ്മൾ
ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ നമുക്ക് അതിന് വില കൊടുക്കേണ്ടി അവന് ചെറിയ കാര്യങ്ങളല്ല, വളരെ പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ്. എവറിഥിങ് യു ഡു നമുക്കുള്ളത് ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മുടെ നടുവിലൂടെ ഉലാവുന്നുണ്ട്. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നത്. അവൻ ചോദിക്കുന്നു, മോനെ മോനെ എനിക്ക് നിന്നിലേക്ക് പ്രവേശിക്കണമെന്നുണ്ട്, പക്ഷേ നീ ഒഴിവില്ലാത്തവളാണ്, നീ ഒഴിവില്ലാത്തവളാണ്. ഇന്ന് രാത്രിയും ഏറ്റവും അടിസ്ഥാനപരമായ ആ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ എം ടി അതിനുവേണ്ടി കർത്താവിനെ ആഹ്വാനം ചെയ്യുക. ഒഴിക്കുക, നമ്മുടെ ഹൃദയത്തെ ഒഴിക്കുക, നമ്മുടെ ജീവിതത്തിലെ മാലിന്യങ്ങളെ പുറത്തു കളയുക, നമ്മുടെ പാപങ്ങളെ പുറത്തു കളയുക, നമ്മുടെ അസൂയയെ പുറത്തു കളയുക, നമ്മുടെ കോപത്തെ പുറത്തു കളയുക. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിനോട് കൃത്യമായി പ്രാർത്ഥിക്കുവാൻ ഉത്സാഹിക്കുക. നോ കർത്താവിനെ, കർത്താവേ എന്നിൽ വളരെ ഫീത്തുണ്ട്, വളരെ മാലിന്യങ്ങളുണ്ട്, നിനക്ക് കടന്നുകൂടുവാൻ കടന്നിരിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഞാൻ എന്റെ സുഖ സൗകര്യങ്ങൾ കൊണ്ട്, എന്റെ കോപം കൊണ്ട്, എന്റെ പാപങ്ങൾ കൊണ്ട് ഞാൻ എന്നെ നിറച്ചിരിക്കുകയാണ്, എന്റെ ജീവിതം നിറച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ അതെല്ലാം ഉപേക്ഷിക്കുന്നു, എന്റെ കോപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, എന്റെ അസൂയയെ ഞാൻ ഉപേക്ഷിക്കുന്നു, എന്റെ അൺഫോർഗിവിംഗ് സ്പിരിറ്റിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, എന്റെ പകയെ ഞാൻ ഉപേക്ഷിക്കുന്നു, എന്റെ പിണക്കത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, എന്റെ പണത്തോടുള്ള ആർത്തിയെ ഞാൻ ഉപേക്ഷിക്കുന്നു, സമൂഹത്തിന്റെ സ്ഥാനത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, അധികാര മോഹത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. പക്ഷെ നിങ്ങളെ ലിസ്റ്റ് വേറെ വലുതൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, യേശുവിനെ ശിഷ്യനാക്കുവാൻ അവരെ പിൻവലിക്കുവാൻ പൂർണ്ണമായ ഉപേക്ഷണം ആവശ്യമാണ്, പൂർണ്ണമായ ഉപേക്ഷണമാണ് ആവശ്യമാണ്. നിങ്ങളുടെ എത്ര പേര് എന്ന് പറയും, കർത്താവെ ഞാൻ പൂർണ്ണമായ ഉപേക്ഷണത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കാം, കൃത്യമായി ഞാൻ പൂർണ്ണമായി എന്റെ ജീവിതത്തിലെ ഫീസെല്ലാം, എന്റെ ജീവിതത്തിലെ മാലിന്യങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങൾക്ക് ഉപേക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, പരിശുദ്ധാത്മസ്നാനം നടന്നതാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ വീണ്ടും എന്റെ ജീവിതത്തിൽ ഒത്തിരി ഫീസുണ്ടായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും നിനക്ക് കയറിയിരിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഞാൻ എന്റെ ഇച്ഛകളെയും താല്പര്യങ്ങളെയും സ്വാർത്ഥമായ ഇഷ്ടങ്ങളെയും കൊണ്ടൊക്കെ എന്നെ തന്നെ നിറച്ചു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. എത്ര പേര് അങ്ങനെ പറയാമോട്ടോ കാര്യങ്ങളെ ഉയർത്താം. നമുക്ക് ഒരുമിച്ച് കർത്താവ് ഇന്ന് രാത്രി നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. കർത്താവെ നീ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുന്നതോടൊപ്പം ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്നെ കയറ്റിയിരുത്തുവാൻ കഴിയാത്ത നിലയിൽ ഞങ്ങളിൽ ഒത്തിരി പിന്തുണ്ട് കർത്താവെ, ഞങ്ങളെ പുറത്തിറങ്ങി ഇന്ന് രാത്രി കർത്താവ് പൂർണ്ണമായി നിനക്ക് കയറിയിരിക്കുവാൻ കഴിയത്തക്ക നിലയിൽ, കർത്താവ് പൂർണ്ണമായി നിനക്ക് കയറിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചെറുതും വലുതുമായ ഓരോ മാലിന്യങ്ങളെയും ഞങ്ങൾ എഴുത്തു കളയുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവ്, ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവ്, ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവ്. ഞങ്ങൾ പലപ്പോഴും ഇത് വലിയ കുഴപ്പമില്ലാത്തതാണ്, ഇത് ലെജിറ്റിമേറ്റ് ആണ്, ഇത് ഞങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുവന്ന് തടസ്സം ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവേ നിനക്ക് കയറിയിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഫീൽസ് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കർത്താവേ. ഞങ്ങൾ പട്ടികയിലുള്ള പാപങ്ങളെയൊക്കെ മാറ്റി നിർത്തി ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവെ ഇന്ന് ഞാൻ രാത്രി മനസ്സിലാക്കുന്നു, എനിക്കുള്ളതൊക്കെയും എടുത്തു കളഞ്ഞെങ്കിലേ, ഉപേക്ഷിച്ചു കളഞ്ഞെങ്കിലേ നിനക്ക് കയറിയിരിക്കുവാൻ ഇടം കിട്ടത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ എന്നെ തന്നെ ഒഴിക്കുന്നു, അവിടേക്ക് നീ പ്രവേശിക്കണം. ഞാൻ സങ്കടത്തോടെ അല്ല ഇതൊക്കെ ഒഴിച്ചു കളയുന്നത്, കാരണം എനിക്ക് ലഭിക്കുന്ന യേശു എല്ലാം ഒഴിവാക്കുവാൻ തക്കവണ്ണം ഓർത്തുവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ കൃപകൾക്കായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.
കർത്താവിന്റെ നാമമായിട്ടപ്പെടുമാറാകട്ടെ. ദൈവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന സന്ദേശം ഇന്ന് രാത്രി നമുക്ക് കേൾക്കേണ്ടിയായിത്തീർന്നു. ദൈവദാസനെ കർത്താവ് ശക്തീകരിച്ചിന് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ രാത്രി കടന്നു വന്ന് ദൈവത്തിന്റെ വളരെ അനുസരിച്ച എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തെ അറിയിക്കുന്നു. നാളെ സൺഡേ യഥാർത്ഥ ശിഷ്യന്മാരാണെന്നുള്ളതിനെ കുറിച്ച് രാത്രി കേൾക്കുവാൻ ആയിരുന്നല്ലോ തനിക്കൊണ്ട് എല്ലാം സന്തോഷത്തോടെ വിട്ട് ത്യാഗം സഹിച്ചുകൊണ്ട് കർത്താവിനെ നേടുവാനായിട്ട് തനിക്കുള്ള വിട്ട വിദ്യയോടെ തുല്യമാണെന്ന് ഇന്ന് രാത്രികാരം കേൾപ്പിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്ഷ കരസ്ഥമാക്കുവാൻ, ക്രിസ്തുവിനെ കരസ്ഥമാക്കുവാൻ തന്നെ വേണം. ഞങ്ങൾക്കെല്ലാം വിടണമോ അതെല്ലാം വിട്ടു കളഞ്ഞിട്ട് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനെ സ്വന്തമാക്കി ഞങ്ങൾക്ക് സ്വീകരിച്ച് തുടരുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരുമാറാകണമേ എന്ന് ഞങ്ങളെയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ തിരിച്ചു കളഞ്ഞ് ഒരു നിമിഷം പോലും ജീ ഭരണവരാതെ വേണം. ഇവിടെയുള്ളതെല്ലാം വിട്ടുകൊണ്ട് കർത്താവിനെ മാത്രം കർത്താവിനുള്ളിൽ കൈകൊണ്ടുകൊണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതാചാത്ര തുടരുവാനുള്ള കൃപയാണ് എല്ലാവർക്കും തരുമാറാകണമേ എന്ന് ഞങ്ങളെയോട് പ്രാർത്ഥിക്കുന്നു. പലരും സംസാരിപ്പാൻ ദേവദാസനെ കർത്താവ് കരുങ്ങളെടുത്തതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും പ്രത്യേകമായ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഇവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു എല്ലാവരെയും അവിടുന്ന് ഗ്രഹത്തോട് വന്നേക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ യാത്രയിൽ ദൈവത്തിന് സാന്നിധ്യം ഉണ്ടാകണം. വരും ദിവസങ്ങളിൽ കടന്നു വന്ന് ദൈവത്തിന് വന്നെ കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രായപ്പാരണയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം, എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിനെ തന്നെ ഇവിടെ നാം അപേക്ഷിക്കുന്നു. ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ. സകല ബുദ്ധിയെയും കവിതയ്ക്കുന്ന സമാധാന നമ്മോടും നാം പ്രാർത്ഥന വിഷയത്തോടും നമ്മുടെ എല്ലാ ക്ലാസുകളോടും കൂടെ ഇപ്പോഴും കർത്താവിന്റെ വരലുണ്ടായിരിക്കുമാ